നമസ്കാരം. ന്യൂസിലൻഡിലെ നമ്മുടെ മലയാളം എഫ് എം പ്രോഗ്രാം എഫ് എം ഫ്രീക്വൻസി 104.6 ഇന്നത്തെ പരിപാടികൾ ആരംഭിക്കുന്നു.
ഇന്നാദ്യം മലയാളം എഫ് എമ്മിന്റെ അഭിമുഖ പരമ്പര അറിഞ്ഞതും അറിയാത്തതും. ഇതിൽ ഇക്കഴിഞ്ഞ ഫസ്റ്റ് എവർ മിസസ് കേരള ന്യൂസിലൻഡിന്റെ ടൈറ്റിൽ വിന്നറായ രേവതി മായയുമായുള്ള സംഭാഷണം, തുടർന്ന് ഫ്രൈഡേ ടോക്കീസ്, അവതരണം ഫ്രാൻസി ജോസ്, ശേഷം ബുക്ക്ലാൻഡ്, അവതരിപ്പിക്കുന്നത് നന്ദകിഷോർ വർമ്മ. ഈ പരിപാടിയുടെ പ്രായോജകർ കൃപ ഫൈനാൻഷ്യൽ സൊല്യൂഷൻസ്, വിശ്വാസ് ഫുഡ്സ്.
നിങ്ങൾക്ക് അനുയോജ്യമായ ഹോം ലോൺ, ഫസ്റ്റ് ഹോം, ഇൻവെസ്റ്റ്മെന്റ്, റീഫിനാൻസ്, റീഫിക്സ്, കൺസ്ട്രക്ഷൻ ലോൺ, കൊമേഴ്ഷ്യൽ ലോൺ, കാർ ലോൺ എന്നിവയ്ക്ക് നിങ്ങളുടെ വിശ്വസ്ത സാമ്പത്തിക ഉപദേഷ്ടാക്കൾ കൃപ ഫൈനാൻഷ്യൽ സൊല്യൂഷൻസ്. 0800-574-7222. വിശ്വസിക്കാം, വിദഗ്ധരെ.
വിശ്വാസ് ഫുഡ്സ്. നിങ്ങൾ ന്യൂസിലൻഡിൽ എവിടെയാണെങ്കിലും നിങ്ങളുടെ തൊട്ടടുത്ത ഗ്രോസറി കടയിൽ നമ്മുടെ കേരള തനിമയിൽ കോട്ടയത്ത് നിന്നുള്ള വിശ്വാസ് ഉൽപ്പന്നങ്ങൾ ലഭ്യമാണ്. വ്യത്യസ്തതകളേറെ, സ്വാദിലും മുൻപിൽ. വിശ്വാസ് ഫുഡ്സ്. ഇപ്പോൾ കേൾക്കാം അറിഞ്ഞതും അറിയാത്തതും. ഫസ്റ്റ് എവർ മിസസ് കേരള ന്യൂസിലൻഡ് 2026 ടൈറ്റിൽ വിന്നറും ഇന്റേണൽ ഓഡിറ്റ് മാനേജറും തിരുവനന്തപുരം സ്വദേശിയുമായ രേവതി മായയുമായുള്ള സംഭാഷണം. നമസ്കാരം. നമ്മുടെ മലയാളം എഫ് എം 104.6 ഇന്റർവ്യൂ സീരീസ് അറിഞ്ഞതും അറിയാത്തതും. ഞാൻ സിന്ധു പുനൂസ്, എന്നോടൊപ്പം ചേരുന്നു ഫസ്റ്റ് എവർ മിസസ് കേരള ന്യൂസിലൻഡ് ടൈറ്റിൽ വിന്നർ രേവതി മായ. സ്വാഗതം രേവതി നമ്മുടെ ഈ ഷോയിലേക്ക്.
താങ്ക് യു ശശി, താങ്ക്സ് ഫോർ ഹാവിംഗ് മീ ഹിയർ, ആൻഡ് നമസ്കാരം ടു ഓൾ ദ വണ്ടർഫുൾ ഓഡിയൻസ്.
രേവതിയുടെ പേര് കേട്ടപ്പോ എനിക്കൊരു ചോദ്യമാണ് ആദ്യം മനസ്സിൽ വന്നത്. ഈ രേവതി എന്നുള്ള പേര് രേവതി നക്ഷത്രക്കാരിയാണോ?
തീർച്ചയായിട്ടാണ്. സോ ഐ വാസ് എ ഫസ്റ്റ് ബോൺ ഇൻ മൈ ഫാമിലി. സോ പേരിടാൻ സമയത്ത് വളരെയധികം ഫൈറ്റ്സ് ഹാപ്പനിങ്. ആൻഡ് ദേ വർ നോട്ട് ഏബിൾ ടു ഗെറ്റ് ടു എ കൺക്ലൂഷൻ ആഫ്റ്റർ ലോങ്, ആൻഡ് ദെൻ ദേ വർ ലൈക്ക് ഓക്കെ ലെറ്റ്സ് ഹാവ് എൻ ഈസി സൊല്യൂഷൻ ടു ദിസ് ആൻഡ് ലെറ്റ്സ് നെയിം ഹർ ആഫ്റ്റർ ദ സ്റ്റാർ. സോ രേവതി ഈസ് എ സ്റ്റാർ വിച്ച് ഐ എം ബോൺ ഓൺ. സോ യാ, that's why I'm here. But it also have other meanings. So it also means pure, it's also the name of a raga, and it's also the name of a river. So there are beautiful meanings to it.
Yeah. Wonderful, wonderful. ee Revathi Maya Mrs. Kerala New Zealand page indil title winner ayi aa kiridam choodumbol aare aanennu ketti pidikanamnu thoniyathu?
It's a very interesting question, because ഞാൻ ടോപ്പ് ഫൈവ് ആകുമെന്ന് ആദ്യം പ്രതീക്ഷിച്ചില്ലായിരുന്നു. ആൻഡ് മൈ ഡോട്ടർ, എവറി ടൈം ഐ വാസ് ഗോയിങ് ഫോർ എനി ഓഫ് ദീസ്
പ്രാക്ടീസ്
ഓർ സെഷൻസ്, ഷീ വാസ് സേയിങ്, ഓ, ഇസ് ഇറ്റ് ദ ക്രൗണിംഗ് ഡേ? ആർ യു ഗോയിങ് ടു ഗെറ്റ് എ ക്രൗൺ ടുഡേ? ആൻഡ് ഐ റിയലി വാണ്ടഡ് ഹർ ടു ബി ദെയർ സീയിങ് മീ ആസ് ദ ടോപ്പ് ഫൈവ് കണ്ടസ്റ്റന്റ്സ്. ആൻഡ് വെൻ മൈ നെയിം വാസ് അനൗൺസ്ഡ് ആസ് ദ ഫസ്റ്റ് എവർ മിസസ് കേരള ന്യൂസിലൻഡ്, my eyes were just searching for her and nothing else. In that whole set of group of audience and so many people around me, I was just looking for my daughter.
Oh, how wonderful it is. And was she there?
No, and that's a funny part. So she had slept, because she's 4 year old. Uh-huh. And she sleeps around 6:37, that's her bedtime. And the event was late night, right? It was 9:30 or 10. Appozhekku aalu nannayittu avade kirunnu urangi, when the prize was announced, and my husband and my sister came running to me, and I was like, okay, where is Eva? And she was sleeping on some random person. എടുത്ത് അയ്യോ ഒരു കുട്ടി ഏതാ താഴെ വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു കുട്ടി ഉറങ്ങിക്കിടക്കുന്നു അങ്ങനെ. സോ somebody, I mean, it's wonderful, right? We Malayalis always look out for others. So she was sleeping with some random person, like
alla po win cheyda naranjappo husband odi vannu,
husband odi vannu, my sister odi vannu, and my younger one, he's just a year old, and he was also up, and he was like, mama, and all of that. I was like, okay, just one miss.
എന്തായാലും മകള് വലുതാകുമ്പോൾ, മകളുടെ പേര്
സീവ,
സീവ സീവ വലുതാകുമ്പോൾ ഈ ഫോട്ടോസും ഇതൊക്കെ കാണുമ്പോൾ എന്തായിരിക്കും അവർക്ക് തോന്നുക എന്ന് രേവതിക്ക് തോന്നുന്നു?
സോ I don't think she knows the meaning of crown yet, what it means. Maybe for her, it's something that her mother tried and she won, right? So she understands that I'm doing so many things for her at this stage. That's for kids, it's more like the time that we give for them, that's the most valuable thing, right? They don't really care about the money that we earn or like the crowns that we get. But maybe when she grew up, she will know that in addition to giving her time and doing all these other things, I also dreamed for myself and also worked for my dream and I got it. So that would be one thing which I want to tell her, that okay, or I want to make her remember that this is what I did.
അത് നല്ലൊരു പോയിന്റ് രേവതി പറഞ്ഞത്. ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ പറയാറുണ്ട് പേരൻസ് എന്ത് പറയുന്നു എന്നുള്ളതല്ല കുട്ടികൾക്ക് ഇമ്പോർട്ടൻ്റ്. വാട്ട് ദേ കെയർ ഇസ് ഹൗ വി ബിഹേവ് ടു ദം, ഹൗ വി റോൾ മോഡൽ വിത്ത് ദം, അല്ലേ? അത് നല്ലൊരു കാര്യമാണ് രേവതി പറഞ്ഞത്. ഈ ക്രൗൺ കിട്ടിയപ്പോൾ രേവതിക്ക് തോന്നിയോ ഇത് എന്റെ മാത്രം ക്രൗൺ അല്ല, ഐ ഷുഡ് ഷെയർ വിത്ത് സമൺ എൽസ്, ഇഫ് സോ ഹു ഇസ് ദാറ്റ്?
സോ ടു ബി ഓണസ്റ്റ്, all those 15 women on that stage, there was no way one person was behind another. We were all shining on that stage that day, and it's just by luck that I got it, or it was just my day that day or that night. But I think all of us deserve that crown for being there consistently, attending and working hard in addition to all the other responsibilities that each of them has been going through. Finish while if I want to like share my crown, that would be with my family, because my husband was one person who stood with me right from the start. It's not easy to take care of two small kids. And the younger one, like I said, is 1 year old and he's really active. He'll just make you run behind him and he'll just cry for no reason. So he wouldn't even, I mean, my husband doesn't even know why he's crying sometimes. And I'm still breastfeeding as well. So all that factors are there. And there were days when I had to take time off for myself for like either for practice or either for the workshop or I'm going for shopping or doing makeup or whatever it is, but he was there right from the start. So yeah,
വലിയൊരു സപ്പോർട്ടിംഗ് സിസ്റ്റം രേവതിക്ക് പുറകിലുണ്ടായിരുന്നു. അതുകൊണ്ട് ചോദിക്കുകയാണ് രേവതി, രേവതിയെ കാണുമ്പോൾ ചരിത്രം സൃഷ്ടിച്ച ഒരു രേവതി, ആ കിരീടം ധരിക്കുന്ന ഒരു രേവതി, ഇതിന് പുറകിലുള്ള ഒരു യാത്രയുണ്ട് രേവതി ആസ് എ പേഴ്സൺ, യുവർ കരിയർ, ഇതെല്ലാം ഞങ്ങളുടെ ലിസണേഴ്സിനൊന്ന് ബ്രീഫായിട്ട് ഷെയർ ചെയ്യാമോ?
Sure. So, me as a person, if I want to like start from my childhood, so I'm born and brought up in Kerala, in Trivandrum. It's not even proper Trivandrum, it's Neyyatinkara, which is a bit far from the city. My father worked with Indian Air Force and my mother was a teacher, but they had to like travel because of their work. And I was growing up with my grandparents. I was a silent kid as well. I enjoyed writing, painting and those kind of things. You can imagine, like with book and me and some colors, that was my world. And growing up, when my father and my mother came back and then they got settled in Alappi, that's when I got to visit them, but was not for long. Because it was just an year that we moved to a new house there and my father passed away. I lost him for cancer. So that was a bit, I wouldn't say a traumatic period, but was difficult for us as a family. Because we were small, I mean, not too small, because we were not matured enough to face the world. So me and my sister and my mother, we moved back to Trivandrum and we were starting to build our life without my father, because he was the financial supporter and also he was the one who handled everything. So we didn't know where to start and what to do when he just left us. So then I decided to go out for further studies. I did my MBA in from Symbiosis in Pune, then worked with Hyderabad, worked with Deloitte in Hyderabad for 3 years.
That was your first career opening?
First job. Worked there for 3 years, but that was more from a risk related extended enterprise risk management. It was not the financial risk management as such. So I was still finding my feet there. I wouldn't say that I was so good and like taking it. No, I wasn't. I didn't really know what to do because, but it was paying me well, so I was happy. That's when I got an opportunity with KPMG here.
In New Zealand. Yeah. Which year was that?
It was 2019. That is one of the like remarkable years in my...
COVID time. COVID was about to start.
Yes, just before COVID.
Okay.
So I came here in February and I got married the same year in December.
Oh.
So it's a special year for me.
So, COVID and marriage.
Marriage and then right when we came back, COVID happened. So,
oh, okay.
Yeah. So we could come back, but then after that it was COVID. So yeah.
Oh, that's
so
an
now
interesting
I am, a mother to two kids, like I said, Ziva and Arith. So, yeah, we are settled in New Zealand. I call myself being a New Zealander.
New Zealander. Appo ee vijayam aaswadikkuvan Kerala-thil aarengilum watch cheyyunnundayirunno Revathiye close aayittu.
So, I called my extended relatives. So, it's, they are in Kerala, all over Kerala. And, you know, so that was really interesting. And I could feel that excitement and enthusiasm, not just from my people in Kerala, but also from my husband's family in Rajasthan.
Mm-hmm.
So, they are from Jaipur. So, my mother-in-law used to call me most of the days. And my father-in-law would say, oh, what if they ask you this kind of a question? Are you... have you thought about it? So, you know,
they're giving like, you preps.
Yeah, they were supporting me right from the start, which is kind of, I personally feel that it's kind of made me realize that how much people care for others.
Yeah,
which we would not have thought because I was busy with life here and I was like, okay, yeah, I want to do my things. But when I see how others take out time for me, so then I see that, okay, it's my responsibility too. To reach out to others.
Yeah, that's a good point, Revathi. Revathiyude career symbiosis in Hyderabadil work cheythu. Ivide vannappo aa oru career help cheythirunno ivide oru similar job ilekku keranayittu.
So interestingly, I got hired here. I did not have to apply for a job here. A recruiter from KPMG New Zealand reached out to me while I was working in Deloitte.
Hyderabad.
Asking if I wanted to move to New Zealand. That's because the work I was doing there was really niche. Like I said, I wanted to come out of it, but initially, but it actually worked in my favor. But when I came here, again, COVID happened. And then was not really a right time for that kind of a job here.
Relocation so, pattiya samayam allayirunnu.
So, njan vicharichu, they might ask me to go back. So, what I was a bit confused, like, okay, do I go back or like, where do I start again? It was a bit challenging time for me. But it didn't last long because that's the beauty of being in a KPMG or a Deloitte or a Big Four. They will have something else for you. If not this, you just have to be ready to do it. So they gave me a lot of options in terms of, oh, do you want to do risk advisory, you want to do something else like consulting and audit. So I was ready to do anything because I just
wanted to continue here. Yeah.
So I picked up like lot of things, data analytics and things like that, which I'm really grateful for my time in KPMG because that's what helped me throughout to rise later and land in various jobs after that. I took that decision and I moved to Fonterra and now to Sky City, but both are like amazing places to work. And so yeah,
sounds like you have used couple of your corporate life experiences or methodology in your Mrs. Kerala New Zealand journey also. How do you feel the experience? I would say it was an 8 months experience or journey ayirunnu adile pala tarathilulla interactions aanu undayirikkunnathu edana koodal ishtapettathu enikku chodikkanamilla engilum edana koodal insightful aayi thoniyathu.
Right, okay. So like you said, it's not a quick answer because it was actually a journey, right? Like you said, it was 8 months. Right from the start, every small thing took us through excitement, and also it made each of us refine to a different person, right? It was more like polishing the diamonds. Right. So starting there was an audition. There was so even before that there were three rounds. We had to submit three videos, one talent video, one short reel, and there was one more something. I can't remember what was the question, but why I can't remember the question was, I did something like a day in my life for that, and when I saw what everybody did, what everybody else did, that's when I realized, oh, did I get the question wrong? So the event was well planned, very nice. So having said that, it was not because the communication was different, it's just because I thought I thought I'll just use my creativity. So it was very well organized in terms of, like, from the start the communication was perfect. Every time before every reel or any submissions, there used to be a very big communication, either in a letter, always in a letter, plus an email, or most of the times it included a phone call also. And one of the challenging things, which I felt is challenging, is when we're asked to, because it's about, like, Mrs. Kerala Music Select, there was this session where, video session, where we were supposed to compare New Zealand and Kerala. Topographically, there are, like, a lot of similarities, but if you are given 1 minute to make a video and present it in a way that it reaches the audience, it was not easy. So we all had different takes on it, and if you look at those videos, they were all different. And
Beautifully done.
Yes, very beautifully done. It so all of it had, like, give you that goosebumps when you see. So yeah, that was one of, like, the challenge. We internally within our contestants as well, we discussed a lot. But still, you know, like, each of us had a take on it, and that was the beauty of it. Though it was, like, guided, there was also a room for each of us to bring in
your own creativity.
So yeah, that was really nice. And even on the last day, everything, including, I mean, even the food was there. So it was not like, oh my God, we don't know what to eat, like, where is water. So every small thing, like, you never felt that, okay, you're going to, like, compete. It was a journey right from the start till the end of, like, sweet memories of sisterhood and being together. And it was more like a family. So yeah, it was I'm so grateful to myself for being signing up. So yeah.
Signing up in the karyam parayumbo, തന്നെ തോന്നി സൈൻ ചെയ്തതാണോ അതോ ഫ്രണ്ട്സോ ഫാമിലിയോ ഇൻസ്പയർ ചെയ്തിട്ട് സൈൻ ചെയ്തതാണോ?
ആക്ച്വലി തന്നെ തന്നെത്തോ. ഐ വാസ് ജസ്റ്റ് ഗോയിങ്, സോ ബിക്കോസ് ലൈക് ഐ സെഡ് മൈ കിഡ് വാസ് 6 months ഓൾഡ്, ഐ വാസ് ജസ്റ്റ് പ്ലാനിങ് ടു ഗോ ബാക്ക് ടു വർക്ക് ഫ്രോം മെറ്റേണിറ്റി ലീവ്. ഐ വാസ് ജസ്റ്റ് സ്ക്രോളിങ് ത്രൂ മൈ ഫേസ്ബുക്ക് വൺ നൈറ്റ്, ബിക്കോസ് ദേ ആർ ലൈക്ക് ലേറ്റ് നൈറ്റ് ഫീഡിംഗ് ആൻഡ് തിങ്സ് ലൈക്ക് ദാറ്റ്, റൈറ്റ്? ആൻഡ് ഐ സേ, ഓ, ഈഗോവൈസ് ഇൻവൈറ്റഡ്, ലൈക്ക്, ഓ, ലെറ്റ് മീ ട്രൈ. And then it did not occur to me at that time that, oh, you have a 6-month-old next to you, and look at you, like, because you gain weight and things like that, right? So, and fitness is also not about, like, how you look. It's also got elements of, like, how you talk, how you think, all of that. Like, what do you think about, like, the world around you, right? So how do you articulate all of that? So I saw this as an opportunity, because I knew that because motherhood changes you, and I was far from what I was, and I wanted to come back to a normal life where I am also, like, a normal person, right? So I signed up. I sent it was around 11 o'clock or something. I signed up, and then the next day morning, I called my family, my sister in Wellington, and my uncle. First thing was, I told Rajat, my husband. So everybody gave me, oh, okay, you signed up. Oh, good for you. You sure? Are you sure you can do it? And I was like, okay. Nobody said that, yes, you did good job. You go for it. So I spoke to my friends, just because, like, all the
to get not some correct. Reassurance. Yeah.
Bit cold. So I was like, not, this is not the usual response I would get from anybody. It's usually when I do things like that. So I was like, okay, what did I do? And then I spoke to my sister and my uncle again. So they said, see, the thing is, it's not, we're not saying that you can't do it. You can. But you also have a child. Maybe your priorities at this time may be different, right? So I'm not saying that you can't. There might be people who don't have kids, and they would be able to do it. Then I did not feel bad, but I felt that it is more important for me to be part of it than withdrawing my application. So I just want to prove myself. I just want to prove that I would be in the top 15. But yeah, that was my motto when I actually signed up, that to be in that top 15. So yeah.
ഇറ്റ് സൗണ്ട്സ് ലൈക്ക് രേവതി യു ഹാഡ് ലോട്ട് ഓഫ് സെൽഫ് ബിലീഫ്. കാരണം ഇത് പറഞ്ഞപ്പം ആർക്കും പ്രത്യേകിച്ച് വലിയൊരു സപ്പോർട്ടൊന്നും തന്നില്ലെങ്കിൽ കൂടി യു ബിലീവ്ഡ് ഇൻ യുവർ സെൽഫ് എന്നാണ് എനിക്ക് കേട്ടിട്ട് തോന്നുന്നത്. നമ്മളെ കേൾക്കുന്ന കേരളത്തിലുള്ള സ്ത്രീകൾക്കോ കേരളത്തിലല്ലാത്ത സ്ത്രീകൾക്കോ അവർക്ക് കൊടുക്കാനുള്ളൊരു മെസ്സേജ് എന്താണ്? പലരും ഇതുപോലൊരു സെൽഫ് ബിലീഫ് ലാക്ക് ചെയ്തിട്ടായിരിക്കാം ഇതുപോലുള്ള ഇവന്റ് മാത്രമല്ല മറ്റു പല കാര്യങ്ങളും അവര് വെഞ്ചറി ചെയ്യാത്തത്. അവർക്ക് കൊടുക്കാനുള്ളൊരു മെസ്സേജ് എന്താണ്?
ഇറ്റ് ഈസ് സംതിങ് ഐ ലേൺഡ് ത്രൂ മൈ ലൈഫ്. നിങ്ങൾക്ക് എന്താണെങ്കിലും യു ജസ്റ്റ് ഹാവ് ടു സ്റ്റാൻഡ് അപ്പ് ഫോർ യുവർ സെൽഫ്. ദർ ഈസ് എ ലിമിറ്റ് to which your husband can support you or your parents can support you, your siblings can support you. They will all do it. They'll all do it till the end. But if there needs to be attraction, you are the person who needs to stand up. If you don't stand up, whatever people around you does, it doesn't make any difference, right? So that is something I learned the hard way in my life. And so, yeah, I just want to tell anybody who is watching me today, whether they are like young or old, stand up for yourself, believe in yourself, do what your gut's say. Telling you mm-hmm. to do here.
നല്ലൊരു ഇൻസ്പയറിംഗ് ആയിട്ടുള്ളൊരു തോട്ടാണ് രേവതി ഷെയർ ചെയ്തത്. അതുപോലെ തന്നെ രേവതി പറഞ്ഞിരുന്നു ഈ ജേർണിയില് കമ്മ്യൂണിക്കേഷൻ ഇപ്പോ ഡെലിവറി കഴിഞ്ഞിരിക്കുകയാണ്, ഒരു ചിലപ്പോ ഒരു സെൽഫ് ഡൗട്ട് തോന്നാം, ഇസ് ഇറ്റ് ദ റൈറ്റ് ടൈം ഫോർ മീ ടു ഗെറ്റ് ഇൻ ടു ദിസ് കൈൻഡ് ഓഫ് എൻ ഇവന്റ്, ബട്ട് സ്റ്റിൽ യു ബിലീവ് ഇൻ യുവർ സെൽഫ്, മുന്നോട്ട് പോയി. കമ്മ്യൂണിക്കേഷൻ ഈസ് ഓൾസോ ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞു. ലാസ്റ്റ് കിട്ടിയ ക്വസ്റ്റ്യൻ ഓർമ്മയുണ്ടോ? എന്തായിരുന്നു ആ ക്വസ്റ്റ്യൻ? എങ്ങനെയാണ് അത് ആൻസർ ചെയ്തത്?
സോ എനിക്ക് ലാസ്റ്റ് കിട്ടിയ ക്വസ്റ്റ്യൻ വാസ് വാട്ട് ഈസ് I mean, it's not the right way of phrasing it. What is one of the stereotypes that married women face? Something like that. So, adha kalyana kaiyina kuttile oru stereotype endha varu. I actually had a different answer when I started to say it. I thought that, okay, married women's expectation is that she needs to be a superwoman and she can do this and that and everything else. So, which is, I wanted to phrase it as a stereotype saying that even though that's the expectation, that's not true, that's not the right expectation, because at the end of the day she needs a pause too, she needs a break too, right? Like anybody else, she also deserves some time for herself is what my initial answer was. But then when I was phrasing it, I realized that this is if I say this answer, I am saying, I'm emphasizing that it is the truth. Right? I'm just trying to say a negative thing, right? Which I did not want to. I want to say something positive about people who married. That's when it clicked me that, okay, it's not the end of your dreams, right? Kalyanam nu parayanikku, it's a milestone in your journey. And you have the right partner. And people are not perfect. People, at the end of the day, are two different people, right? When you're coming in and starting a family, both sides will have to lose something to make it work. You both have to like come together to a point and start as a new family together. Like, not women stand walking behind or not men walking behind as equals, right? You have to respect each other. Only then that marriage works. But adhine vendi, it's not the end of the world, and you're not get confining to anything, and you still, if you have dreams, go for it. So that's the that's the kind of thing I want to like communicate. And I think one thing which I noticed was right after my first line I delivered, everybody in the audience clapped. So I looked at the, like, at least I could see the first 3-4 rows, and I could see that happiness in the faces of those
audience,
women. So I felt that they're all feeling proud, because everybody there, in the, at least in the front rows, they were people who have achieved. They're all married. So it's not that they didn't, they all could. So everybody else can. Yeah, so yeah.
It was a wonderful answer, I think, from the response from the audience. On that note, Revati, what is your future dream?
Okay, that's very interesting.
Because we have to be careful now. Your dream, so, you will achieve.
I know the crown is a responsibility. It's not that, okay. I've kept it nicely in a glass box in my living room, but it's not, it doesn't stay there. So I need to make sure that I do something to make sure the legacy of the crown stays, So this year and my coming years, what I aim to do, and this platform has been amazing and gave me a wonderful start, is to inspire those women who especially migrated from not just Kerala or like other parts of the world, who want to start their life, and after having kids they want to come back to their lives. And I want to say that you can, and if there is something that worked for me, I want to share with them, I want to connect with them, I want to just reassure them that okay, you can, you just have to try. So that's the thing I have in my mind. You just have to like find avenues to communicate to people, to the wider audience, to say that okay, just come out and you can. One thing which I was attending the Winning Women event in Sky City the other day, they said that only 10% of Indian or Asian women become part of the senior leadership, when the other percentages were like other countries, they were like 40% or 30%. I personally took it back, and I thought, okay, why are we in a minority, right? It's also because there are some invisible expectations from our households that okay, women avaru cook cheyanam avaru kuttigala nokkollanam husbandinte uttaravadha alla ennallathu, but it is just not prevalent in other cultures, right? That is something that we need to be working on, that you are married, you have your responsibilities, you have your dreams too, and you have to stand up and work for it. So yeah,
that's a great and powerful, inspiring message. Great to conclude our talk on that note. Thank you so much for being with us in this special day, and congratulations once again. Keep up your good work. Be an inspiring woman, not only for the Kerala community, for the entire migrant community. All the very best, Revathi.
Thank you so much, Ndushachi. Thank you so much, Malayalam FM, for having me today. And it's amazing. And it was a very casual, very friendly talk. And thank you so much. You're amazing.
Thank you. പ്രിയ ശ്രോതാക്കൾ, മലയാളം എഫ് എം 104.6 ഇതുവരെ കേട്ടത് മിസസ് കേരള ന്യൂസിലൻഡ് 2026 ടൈറ്റിൽ വിന്നറും ഇന്റേണൽ ഓഡിറ്റ് മാനേജറുമായ രേവതി മായയുമായുള്ള പ്രത്യേക അഭിമുഖം. ഇനി കേൾക്കാം ഫ്രാൻസി ജോസ് അവതരിപ്പിക്കുന്ന ഫ്രൈഡേ ടാക്കീസ്.
എല്ലാവർക്കും നമസ്കാരം. ഫ്രൈഡേ ടാക്കീസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് രണ്ട് സിനിമകളെ പറ്റി വിശകലനം ചെയ്യാമെന്ന് തോന്നുന്നു. ആദ്യത്തേത് മോഹിനിയാട്ടം, ഭരതനാട്യം എന്ന സിനിമയുടെ രണ്ടാം ഭാഗമായിട്ട് റിലീസ് ചെയ്ത മോഹിനിയാട്ടം എന്ന പടവും, രണ്ടാമതായിട്ട് സംഭവം അധ്യായം 1 എന്ന് പറയുന്ന തിയേറ്ററിലിറങ്ങി ഇപ്പോൾ ഒ ടി ടിയിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പടവും, അങ്ങനെ രണ്ട് പടം ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാമെന്ന് തോന്നുന്നു. ആദ്യത്തേത് മോഹിനിയാട്ടത്തിന്റെ, ഭരതനാട്യത്തിന്റെ രണ്ടാം ഭാഗമായി വന്ന മോഹിനിയാട്ടം. ഭരതനാട്യം തെറ്റി പറയുമ്പോൾ നല്ലൊരു ക്ലാസിക്കൽ ഒരു കോമഡി മൂവിയായിരുന്നു, ഫാമിലി എന്റർടൈനർ ആയിരുന്നു. ഈ കാലഘട്ടത്തിലെ എനിക്ക് തോന്നുന്നൊരു കൊറോണയ്ക്ക് ശേഷം എന്ന് വേണമെങ്കിൽ പറയാം, ഫാമിലി മൂവീസ് അധികം ഹിറ്റാവുന്നത് കാണുന്നില്ല. ഈ ഭരതനാട്യമാണെങ്കിൽ പോലും തിയേറ്ററിൽ ഹിറ്റാവാതെ അത് ഒ ടി ടിയിൽ വന്നതിന് ശേഷമാണ് ആളുകൾ കാണുകയും ഒരുപാട് പേര് നല്ല അഭിപ്രായം പറയുകയും മികച്ച സിനിമ എന്ന് പറഞ്ഞിട്ട്. ഈ ആടിന്റെ ആദ്യ പാട്ട് ഇറങ്ങിയപ്പോൾ അത് ഹിറ്റല്ലായിരുന്നു. പക്ഷെ ഹിറ്റല്ലാത്ത ഒരു സിനിമയുടെ സെക്കൻഡ് പാർട്ട് ഇറങ്ങുന്നത് എനിക്ക് തോന്നുന്നത് ആദ്യമായിട്ട് ആടിന്റെ ആയിരിക്കും. അത് അതിനുശേഷമാണ് ഇപ്പോൾ ഈ ഭരതനാട്യത്തിന്റെ സെക്കൻഡ് പാർട്ട് ഇറങ്ങിയത്. ഇത് നല്ല രീതിയിൽ തിയേറ്ററിൽ മുന്നോട്ട് പോകുന്നുണ്ട്. ഈ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ, സ്പോയിലറാണോ എന്ന് വെച്ചാൽ സ്പോയിലറാണ്, സ്പോയിലറല്ല എന്ന് വെച്ചാൽ സ്പോയിലറല്ല. ദൃശ്യം പോലെ ഒരു സിനിമ. ക്ഷണിക്കപ്പെടാത്ത അതിഥി കടന്നു വന്നാൽ അവനെ കാലപൂരിക്കയക്കുന്ന അതേ നായകന്റെ അതേ തീവ്രതയോടെ. പക്ഷെ ഇവിടെ കുടുംബം ഒന്നടങ്ങാണ്. അവിടെ ഒരു ജോർജ് കുട്ടിയാണെന്നുണ്ടെങ്കിൽ ഇവിടെ അങ്ങനെയല്ല. അതാണ് ഇപ്പൊ അതിന്റെ ഒരു വ്യത്യാസം. ഈ രണ്ട് സിനിമയല്ല, സൈജു കുറുപ്പ് നായകനായിട്ട് അഭിനയിച്ച വേറൊരു സിനിമയുണ്ട്, ഗാർഡിയൻ. അതിൽ തന്റെ ഭാര്യയുടെ മുൻ കാമുകനും അവന്റെ കൂട്ടുകാരനും കൂടിയിട്ട് ഭാര്യയുടെ കുറച്ച് വീഡിയോസ് കയ്യിലുണ്ടെന്ന് പറഞ്ഞ് ഭാര്യയെ ബ്ലാക്ക്മെയിൽ ചെയ്യുമ്പോൾ ഭാര്യ അറിയാതെ സൈജു കുറുപ്പ് ഇവരെ കൊല്ലുന്ന ഒരു സിനിമയുണ്ട്. ഈ കൊലപാതകം ആര് ചെയ്താലും തെറ്റാണ്, ഇന്ത്യൻ നിയമം അനുസരിച്ചല്ല, ലോകത്തുള്ള ഏത് നിയമം അനുസരിച്ചാണെങ്കിലും. ഇനിയിപ്പോ അവൻ എത്രയോ എത്ര അധമനായിക്കോട്ടെ, എത്ര നീചനായിക്കോട്ടെ, എത്ര ക്രൂരനായിക്കോട്ടെ, ഒരാൾ കൊലപാതകം ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചെയ്യുന്ന കൊലപാതകി തെറ്റുകാരനാണ്, അത് അപ്പുറത്ത് നിൽക്കുന്നവൻ ആരാണെന്നുണ്ടെങ്കിൽ ഒരു മാനദണ്ഡമല്ല. അവന് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. പക്ഷെ ആ ദൃശ്യം ഇറങ്ങിക്കഴിഞ്ഞപ്പോ ആ ചിന്താഗതിയിലൊരു മാറ്റം വന്ന പോലെ, അതിനുശേഷം എത്രയോ കൊലപാതകങ്ങൾ ദൃശ്യം മോഡല് ലോകത്തുണ്ടായി, തെളിയിക്കപ്പെടില്ല എന്ന് വിചാരിച്ച് ചെയ്യുന്നതാണ്. പക്ഷെ തെളിയിക്കപ്പെടുന്നുണ്ട്, കുറെ പേര് ശിക്ഷിക്കപ്പെടുന്നുണ്ട്, കുറെ കാണാത്തത് അങ്ങനെയാണോ വീടിന്റെ അകത്ത് കുഴിച്ചിട്ടാണോ എന്നൊക്കെ ആലോചിക്കുന്നുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ ഈ പടം ഒരു ഡാർക്ക് മൂഡ് കോമഡി നിലനിർത്തി മുന്നോട്ട് പോകുന്ന ഒരു പടമാണ് എന്ന് പറയുമ്പോൾ തന്നെ ഇതിന്റെ മറ്റൊരു വശം നമ്മൾ കാണാതെ പോരുത്. ഇത്തരം ചിത്രങ്ങൾ പ്രോത്സാഹിക്കപ്പെടേണ്ടതല്ല. പക്ഷേ ഈ കാലഘട്ടത്തില് ഇത്തരം പടങ്ങൾക്ക് കുറച്ചും കൂടി പ്രാധാന്യം കിട്ടുന്നുണ്ട്. ഇതിലും മികച്ച പടമാണ് ഭരതനാട്യം, മോഹിനിയാട്ടത്തിന്റെ ഫസ്റ്റ് പാർട്ട്. പക്ഷെ അത് ഹിറ്റായില്ല, ഇത് ഹിറ്റാവുന്നു. മനുഷ്യന്റെ ചിന്താഗതിയിൽ വരുന്ന മാറ്റങ്ങളാണോ ഇതിന് കാരണം എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. സ്വരാജ് വഞ്ഞാറമ്മൂട്, കലാരഞ്ജിനി, സൈജു കുറുപ്പ്, പിന്നെ രണ്ട് ഇരട്ട കുട്ടികളായിട്ട് അഭിനയിച്ചവർ, നമുക്ക് പേരറിയാവുന്ന അറിയാത്തതായിട്ട് ഉള്ള എല്ലാവരും നല്ല രീതിയിൽ തന്നെ നല്ല അഭിനയിച്ച കാര്യങ്ങൾ മുന്നോട്ട് നമുക്ക് കണ്ടിരിക്കാൻ പറ്റാവുന്ന രീതിയിൽ തന്നെ ഇത് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ആർത്തത്തിൽ നോക്കുമ്പോൾ രസകരമായൊരു പടമാണ്, കണ്ടിരിക്കാം, ബോറടിക്കില്ല, സമയം പോണതറിയില്ല, നമുക്കൊരു എന്റർടൈൻമെന്റ് ആണ് 100%. അതിന്റെ കൂടെ ഇവർ പറഞ്ഞു വെക്കുന്ന ഒരു വളരെ മികച്ച ഒരു സന്ദേശയിലുണ്ട്. ഒരു അമ്പലം, ആ അമ്പലത്തിനെ ചുറ്റിപ്പറ്റിയുള്ള മിത്തുകള്, ആ അമ്പലം എങ്ങനെ ഉണ്ടായി എന്ന് കാണിക്കുന്നത്, ഓ അത് അവര് പ്രശംസ അറിയിക്കുന്ന ഒന്ന് തന്നെയാണ്. അത് വളരെ നല്ല രീതിയിൽ അവർ ചെയ്തിട്ടുണ്ട്. ഒരു ചരിത്രം എങ്ങനെ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ഒരു മിത്ത് എങ്ങനെ ഉണ്ടാകുന്നു, ഒരു ദേവിക്ക് എങ്ങനെ മുഖം കിട്ടുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവർ വളരെ രസകരമായി, വളരെ ഭംഗിയായി ഭക്തജനങ്ങളെ എങ്ങനെ മുട്ടിപ്പിക്കാം, എങ്ങനെ ഉപദ്രവിക്കാം എന്ന് വരെ കാണിക്കുന്ന രീതിയിൽ, ഇത് എല്ലാവർക്കും പ്രശ്നമാവോ എന്നെനിക്കറിയില്ല. ചിലപ്പോ ചിലര് ഭക്തി വെച്ച് കളിച്ചു എന്നൊക്കെ പറയാം ഈ കാലഘട്ടം അങ്ങനെയായതുകൊണ്ട്. പക്ഷെ ഇതൊരു കോമഡി സെൻസിൽ കാണുകയാണെങ്കിൽ അമേസിങ്, അത്രേ പറയാനുള്ളൂ. വളരെ നല്ല രീതിയിൽ അവരത് ചെയ്തിട്ടുണ്ട്, അവരതിൽ പ്രശംസ അർഹിക്കുന്നുണ്ട്. ഇതിന്റെ സംവിധായകനാണെങ്കിലും അയാൾ നടനാണെന്ന് തോന്നുന്നു, വേറെ പടത്തിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് തോന്നുന്നു. എനിവേ, അയാള് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് ഈ പടം. ഇതുപോലത്തെ നല്ല സിനിമകള് ഇത്തരം സന്ദേശങ്ങൾ വെച്ചിട്ടല്ല എങ്കിൽ കൂടി ഇതുപോലെ എന്റർടൈൻ ചെയ്യാൻ പറ്റുന്ന നല്ല പടങ്ങൾ, നമുക്കൊന്ന് ഉള്ളോർമ്മിച്ചിരിക്കാൻ പറ്റുന്ന നല്ല സിനിമകൾ ആളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. രണ്ടാമതായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന സിനിമ സംഭവം അധ്യായം 1. ഏകദേശം 1 കൊല്ലം മുന്നേ ഞാൻ യൂട്യൂബിൽ ഒരു ഷോർട്ട് ഫിലിം കണ്ടതാ സംഭവം എന്ന് പറഞ്ഞിട്ട്. ഈ ബഡ്ജറ്റ് ലാബ് എന്ന് പറയുന്ന ചാനലുണ്ട്, യൂട്യൂബിലൊരു ചാനലുണ്ട്. ആ ചാനലിൽ വരുന്ന ഷോർട്ട് ഫിലിംസ്, ഒത്തിരി നല്ല ഷോർട്ട് ഫിലിംസ് വരുന്ന അവര്, ഇതെങ്ങനെയാണ് ഇതിന്റെ പരിപാടി എന്നറിയില്ല, ഫണ്ട് ചെയ്യണതവരാണെന്നോ അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോം കൊടുക്കണതാണോ എന്നോ അറിയില്ല. പക്ഷെ അതിലൊത്തിരി നല്ല ഷോർട്ട് ഫിലിംസ് വരുന്ന ഒരു ചാനലാണ്. നിങ്ങൾക്ക് ഷോർട്ട് ഫിലിം കാണാൻ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വ്യത്യസ്തത ഒരു പുതിയത് എന്നും കണ്ടുകൊണ്ടിരിക്കുന്ന അല്ലാണ്ട് വേറെ എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒക്കെ നമുക്ക് ചെക്ക് ചെയ്യാവുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ബജറ്റ് ലാബിന്റെ. അവരുടെ പ്ലാറ്റ്ഫോമിൽ കുറച്ച് നല്ല ഷോർട്ട് ഫിലിംസ് വരാറുണ്ട്. അത്തരത്തില് ബജറ്റ് ലാബിന്റെ പ്ലാറ്റ്ഫോമിൽ വന്ന തിരക്കേടില്ലാത്ത ഒരു ഷോർട്ട് ഫിലിമായിരുന്നു സംഭവം എന്നത്. ഒരു പോലീസ് ഓഫീസർക്ക് ഒരു വാക്കി ടോക്കി, ആ പോലീസ് ഓഫീസർ വാക്കി ടോക്കിയില് വേറെ ആരോ ഒരു അനോണിമസ് ആയിട്ടുള്ള ഒരു കോള് വരുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ സിനിമ സ്റ്റാർട്ട് ചെയ്യണത്. അങ്ങനെ സംസാരിച്ചു പോകുമ്പോൾ ഇത് ഒരു ലൂപ്പിലേക്ക് പോകുന്നതും പിന്നെ അതിനെ തുടർന്നുള്ള സംഭവവികാസങ്ങളൊക്കെയാണ് ഈ സിനിമയിൽ. ഇത് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന ജീപ്പും കാടും ഈ ലൂപ്പൊക്കെ കൂടിയാവുമ്പോൾ തുടക്കത്തിൽ തന്നെ നമുക്കൊരു ചുരുളി എഫക്ട് ഫീൽ ചെയ്യും. ചുരുളി എന്ന് പറഞ്ഞാൽ ലൂപ്പ് തന്നെ. പിന്നെ അവിടെ നിന്ന് അങ്ങയുടെ കഥ മാറി. ഇവര് ഈ ഷോർട്ട് ഫിലിമിൽ നിന്ന് മെയിൻ ഫിലിമിലേക്ക് ആക്കിയപ്പോൾ ഒത്തിരി കാര്യങ്ങൾക്ക് മാറ്റം വരുത്തിയിട്ടുണ്ട്. അതൊക്കെ വളരെ നല്ല രീതിയിൽ പ്ലേസ് ചെയ്ത് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. എന്റെ സംവിധായകൻ, ആൾ ബാങ്കിങ് ഫീൽഡിലേക്ക് ഉണ്ടായിരുന്ന ഒരാളാണ്. ആൾ ആ ജോലിയൊക്കെ വിട്ട് സിനിമ പ്രാന്തമായിട്ട് മുന്നോട്ട് നടക്കുമ്പോൾ ചെയ്ത ഒരു ഷോർട്ട് ഫിലിം അത് പിന്നീട് വലിയ പ്ലാറ്റ്ഫോമിലേക്ക് മാറ്റി സിനിമയാക്കുമ്പോൾ ആ ഒരു ഇന്റർവ്യൂവിൽ ആൾ സംസാരിക്കുമ്പോൾ ആളോട് ചോദിച്ചു, ഇത് ഷോർട്ട് ഫിലിമിൽ നിന്ന് സിനിമയിലേക്ക് മാറിയപ്പോൾ ഗുണം ചെയ്തോന്ന് വെച്ചപ്പോൾ പുള്ളി പറഞ്ഞു, ഇതിന്റെ പ്രീ പ്രൊഡക്ഷൻ കാര്യങ്ങളിൽ ഞങ്ങൾക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്ത് ഞാൻ ആ ഷോർട്ട് ഫിലിമുകൾ ചെയ്ത എന്റെ എക്സ്പീരിയൻസ് ആണെന്ന് തോന്നി. ഈ സിനിമയുടെ ഏറ്റവും വലിയ നെഗറ്റീവും ഏറ്റവും വലിയ പോസിറ്റീവും ഈ പ്രീ പ്രൊഡക്ഷൻ പ്ലാനിംഗ് ആണ്. കാരണം നെഗറ്റീവ് എന്ന് പറയാൻ, ഇതിൽ നമുക്കറിയാവുന്ന നടന്മാർ, എനിക്ക് തോന്നുന്നു ആസ്കർ അലി, ആസിഫ് അലിയുടെ അനിയനല്ലാണ്ട് രണ്ടാമതൊരാളെ ആരെയും എനിക്ക് അങ്ങോട്ട് ഒരു ക്ലിക്കായില്ലേ പെട്ടെന്ന്. ചിലപ്പോൾ മുന്നേ അഭിനയിച്ചിട്ടുള്ള ആൾക്കാരായിരിക്കാം, പക്ഷെ എനിക്ക് ഇവരാരെയും അങ്ങോട്ട് മനസ്സിലായില്ല. കുറച്ചും കൂടി നല്ല നല്ല നടന്മാർ, ഉദ്ദേശിച്ച് ഫേമസ് ആയിട്ടുള്ള നടന്മാരെ ഉപയോഗിച്ചുകൊണ്ട് അവർ ചെയ്യായിരുന്നെങ്കിൽ ഇത് കുറച്ചും കൂടി ഹിറ്റായാനേ എന്നൊരു തോന്നൽ എനിക്കുണ്ട്. അത് എത്രത്തോളം ശരിയാണെന്നൊന്നുമില്ല, ചിലപ്പോൾ നല്ല പ്ലാറ്റ്ഫോം, കുറച്ചും കൂടി വലിയ നടന്മാർ വരുമ്പോൾ കൂടുതൽ ചർച്ചകൾ വരാം, പടത്തിന്റെ പോസിറ്റീവിനെ ഉപരി നെഗറ്റീവ് സംസാരിക്കാം, അപ്പൊ അത് വിജയിക്കാതിരിക്കാം, ഒന്നും പറയാൻ പറ്റില്ല. സിനിമ എന്ന് പറയുന്നത് ഭയങ്കര ഒരു മിത്താണ്, നമുക്ക് ഇപ്പോഴും പിടികിട്ടാത്ത ഒരു സംഭവമാണ്. ഏത് വിജയിക്കും ഏത് പരാജയപ്പെടുന്ന മനസ്സിലാക്കാൻ പോലും പറ്റാത്ത രീതിയിലാണ് സിനിമ, പ്രത്യേകിച്ച് മോളിവുഡ് ഇൻഡസ്ട്രി. കഴിഞ്ഞ രണ്ടു മൂന്ന് കൊല്ലം കൊണ്ട് 15 100 crore അടിച്ചു. അതിലെ സ്ത്രീ കേന്ദ്രപത്രമായിട്ടുള്ള ലോകയാണ് ഇതുവരെയുള്ള റെക്കോർഡിൽ 300 crore മുകളിൽ അടിച്ചിട്ടുള്ളത്. ജസ്റ്റ് റീലുകൾ മാത്രം ചെയ്താണെന്ന് കുറച്ച് പിള്ളേർ അഭിനയിച്ച ഇപ്പോഴും നിറഞ്ഞ സദത്തിൽ ഓടിക്കൊണ്ടിരിക്കണം. വാഴ 200 crore കഴിഞ്ഞു. നമുക്ക് നമ്മുടെ അഭിനയ കൊല്ലപ്പതിക്ക് മമ്മൂട്ടിക്ക് 100 crore പോലുമില്ല. അതും അങ്ങനെയാണ് ഹോളിവുഡ് ഇൻഡസ്ട്രി മുന്നോട്ട് പോകുന്നത്. ഇവിടെ എല്ലാം അൺപ്രഡിക്റ്റബിൾ ആണ്. ഏത് വിജയിക്കും ഏത് പരാജയപ്പെടും എന്നൊന്നും പറയാൻ പറ്റില്ല. ഞാൻ നേരത്തെ പറഞ്ഞ ഗാർഡിയൻ എന്ന് പറഞ്ഞ പടം എന്നെ സംബന്ധിച്ചിടത്തോളം ദൃശ്യത്തിനും മുകളിൽ നിൽക്കണ അതിലും മികച്ച ഒരു കഥയാണ് അതിന്റെ. പക്ഷെ അതിന്റെ മേക്കിംഗ് അത്ര സുഖമില്ലാത്തതുകൊണ്ടോ മികച്ച നടന്മാരില്ലാത്തതുകൊണ്ടോ എന്തോ അത് ഹിറ്റായിട്ടില്ല. നിങ്ങൾക്ക് ധൈര്യമായിട്ട് കാണാവുന്ന ഒരു സിനിമയാണ് ഇത്. കേൾക്കുന്നവര് കാണാത്തവരുണ്ടെങ്കിൽ ധൈര്യമായിട്ട് കാണാവുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്കത് തോന്നിയത്. അതുപോലെ തന്നെ ഈ സംഭവത്തില് ഇവരൊരു കാക്കയുടെ ഒരു പ്രതിമ കാണിക്കുന്നുണ്ട്, അതിന്റെയാണ് ഒരു അമ്പലം. ഈ കാക്കയുടെ അമ്പലത്തിനെ പറ്റി സംവിധായകൻ പറയുന്നത് കാക്ക ബുഷുബി എന്ന് പറയുന്ന ഒരു മിത്തോളജിയിൽ നിന്നാണ് പുള്ളി ഈ കഥാപാത്രം സൃഷ്ടിച്ചിട്ടുള്ളത്. ഈ ഈ കാക്കബുഷുബിക്ക് പാസ്റ്റിൽ നിന്ന് ഫ്യൂച്ചറിലേക്കും ഫ്യൂച്ചറിൽ നിന്ന് പ്രസന്റിലേക്കും എല്ലാം യാത്ര ചെയ്യാൻ കഴിവുള്ള ഒരു ഒരു കഥാപാത്രമാണ്. ആ കഥാപാത്രത്തിനെ ഈ സിനിമയിൽ കാണിക്കുന്നില്ല, പക്ഷെ ആ ഒരു മിത്തും കൂടെയും സ്റ്റഡി ചെയ്തതിന് ശേഷമാണ് ഇദ്ദേഹം ഈ സിനിമ എടുത്തതും നമുക്ക് കാണിച്ചു തന്നതും. ഇപ്പൊ ഇതിന്റെ ഇതിപ്പോ 1 ഇതിന്റെ ഒരു 2 എന്തായാലും വരണം. ഇതിന്റെ 2 വരുമ്പോ ഈ ഒരു പ്ലാറ്റ്ഫോം വിട്ട് കുറേയും കൂടി കണ്ടുപരിചയമുള്ള ഫേമസ് ആയിട്ടുള്ള ആളുകളെ വെച്ച് വലിയ ക്യാൻവാസിൽ നല്ല രീതിയിൽ പിടിച്ചാൽ ഒരു പാനിന്റെ രീതിയിൽ തന്നെ ഹിറ്റാവാനുള്ള സംഭവങ്ങൾ ഇതിലുണ്ട്. പക്ഷെ അങ്ങനെ പുള്ളി പ്ലാൻ ചെയ്തിരുന്നുവെങ്കിൽ സംഭവം ഒന്നിലും ഈ പുള്ളി ഇതുപോലെ പ്ലേസ് ചെയ്യേണ്ടതായിരുന്നു. കുറച്ചും കൂടി നല്ല നടന്മാരെ പാനിന്റെ രീതിയിലേക്ക് ചെയ്യാൻ പറ്റാവുന്ന രീതിയിൽ പുള്ളി ഒന്ന് ചിന്തിക്കേണ്ടതായിരുന്നു എനിക്കിത് കണ്ടപ്പോ എന്ന് എനിക്കിത് കണ്ടപ്പോ തോന്നി. പിന്നെ ഇദ്ദേഹം പറയുന്ന ഒരു കാര്യം, ഇദ്ദേഹം ബാങ്കിങ് ജോലി വിട്ടു, സംവിധായകനായി. ആ സമയത്ത് കുട്ടിയുടെ സ്കൂളിൽ പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ആളുകൾ ചോദിക്കും, ഇന്ന് ജോലി ഇല്ലായിരുന്നോ, നേരത്തെ പോകുന്നോ, അല്ലെങ്കിൽ ഇപ്പൊ എന്താ ചെയ്യണെന്നൊക്കെ ചോദിക്കുമ്പോൾ മറുപടിയില്ല, ഒന്നിനും മറുപടിയില്ല. ഞാൻ ആകെ നാണം കെട്ട് എന്ത് ചെയ്യുന്ന കാലോചന ഇരുന്നിട്ടുണ്ട് എന്ന് ജിത്തു സദാശിവന്റെ ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്. ഏതൊരു സിനിമാക്കാരന്റെയും തലവര തെളിയുന്നത് ഒരു വെള്ളിയാഴ്ച എന്ന് പറഞ്ഞ പോലെ ഈ സംഭവം ഇറങ്ങിയതിനു ശേഷം എനിക്ക് ഒന്നുമില്ല, ഇനി ജിത്തു സദാശിവനെ അങ്ങനെ പറയേണ്ടി വരുന്നു. അദ്ദേഹത്തിന്റെ ഇനി അദ്ദേഹത്തിന് ആരെ കാണുമ്പോഴും സംഭവത്തിന്റെ ഡയറക്ടറാണെന്ന് പറയാം. അതുപോലെ മൗത്ത് പബ്ലിസിറ്റി കിട്ടിയ അത്യാവശ്യം നല്ല രീതിയിൽ കണ്ടിരിക്കാൻ പറ്റുന്ന ജി ഹോട്ട്സ്റ്റാറിൽ റിലീസായ ഈ സിനിമ, സിനിമ പ്രേമികളായ നിങ്ങൾക്ക് കാണാൻ പറ്റാവുന്ന നല്ലൊരു സിനിമയാണെന്ന് ഇനി അവസരത്തിൽ പറയുകയാണ്. ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഈ 2 കണ്ടുനോക്കാവുന്നതാണ്. ഒന്ന് ഒരു ഡാർക്ക് ഹ്യൂമർ പറയുന്ന രസകരമായ ഒരു കുടുംബ കഥയിലൂടെ മുന്നോട്ട് പോകുന്ന ഒരു ത്രില്ലർ പടമാണെങ്കിൽ, മറ്റത് ഒരു ലൂപ്പിലൂടെ നമ്മളെ കുഴക്കുന്ന, നമുക്ക് ഒരുപാട് ചിന്തിക്കേണ്ടിയിരിക്കുന്ന, നമ്മള് കുറെ കാര്യങ്ങളതിൽ ചിന്തിച്ച് കണ്ടെത്തിയേണ്ടിയിരിക്കുന്ന ഒരു സിനിമയായിട്ടാണ് സംഭവം അദ്ദേഹം ഒന്ന് വന്നത്. രണ്ടും നിങ്ങൾക്ക് ധൈര്യമായി കാണാവുന്നതാണ്. ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം. നന്ദി, നമസ്കാരം.
പ്രിയ ശ്രോതാക്കൾ, മലയാളം FM 104.6 ഇതുവരെ കേട്ടത് ഫ്രാൻസി ജോസ് അവതരിപ്പിച്ച ഫ്രൈഡേ ടാക്കീസ്. ഇനി ബുക്ക് ലാൻഡ് അവതരിപ്പിക്കുന്നത് നന്ദകിഷോർ വർമ്മ.
നമസ്കാരം. ബുക്ക് ലാൻഡ് പുസ്തക ആസ്വാദന പരിപാടിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ഇന്ന് ഞാനിവിടെ അവതരിപ്പിക്കുന്നത് യുവകഥാകാരി ജിൻഷ ഗംഗയുടെ ഒട എന്നുള്ള കഥാസമാഹാരം. ജിൻഷയുടെ ആദ്യത്തേതാണ്. എന്റെ അറിവിൽ ജിൻഷ വേറൊന്നും ഇറക്കിയിട്ടില്ല. ആനുകാലികങ്ങളിൽ വളരെ സജീവമായി എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു ചെറുപ്പക്കാരിയാണ്. ഇതിനകം തന്നെ വളരെയധികം ഇത് പേര് കേട്ടിരിക്കുന്നു. ഈ കഥാസമാഹാരം ഇതിൽ ഒന്ന് രണ്ട് കഥകൾ വളരെ പ്രസിദ്ധി ആർജിച്ചിട്ടുണ്ട്. ഒടയെ പറ്റി പറയുമ്പോൾ ഇതിൽ 9 കഥകളുണ്ട്. ഈ 9 കഥകളും വളരെ പാരായണയോഗ്യമാണ്. ശരാശരിയിൽ ഉയർന്ന നിലവാരം പുലർത്തുന്ന കഥകളാണ്. അതിൽ ഒന്ന് രണ്ടെണ്ണം അതിഗംഭീരമാണ്, ഒരെണ്ണം പ്രത്യേകിച്ചും. അതിനെക്കുറിച്ച് ഞാൻ വഴിയെ പറയാം. അപ്പൊ തുടക്കം നമുക്ക് ഒടയിൽ നിന്ന് തന്നെ ആരംഭിക്കാം. ശീർഷക കഥ ആദ്യത്തെ കഥയാണ് ഒട. ഒട എന്ന് പറഞ്ഞാൽ ഈ തെയ്യം കലാകാരന്മാർ കെട്ടുന്ന വേഷമാണ് ഒട. ഈ ഒട എന്ന കഥയിലെ നായകൻ പണിക്കരാണ്. പണിക്കർ സ്ഥിരമായി തീച്ചാമുണ്ടി തെയ്യം കെട്ടിക്കൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പൊ തീച്ചാമുണ്ടിയെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പൊ നമ്മൾ ഒരുപാട് വായിക്കാറുണ്ട് മാധ്യമങ്ങളിലൊക്കെ. അതായത് ഈ ഇത് കെട്ടുന്നവരൊരു ദുരവസ്ഥ, തീയിൽ ഓടുകയും തീയിൽ വീഴുകയും മേല് പൊള്ളുകയും ഒക്കെ ചെയ്യുന്ന ഒരു കഥയും അതിനെപ്പറ്റുള്ള അപകടങ്ങളും, എന്നാൽ അവർ വിശ്വാസത്തിന്റെ ഭാഗമായത് ചെയ്യുന്നതും അതിനെ എതിർത്തുകൊണ്ടും ന്യായീകരിച്ചുകൊണ്ടുള്ള അനവധി വാദങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷെ ഇതിൽ നമ്മൾ കാണുന്നത് ഈ പണിക്കരുടെ കണ്ണിക്കോഴാണ്. പണിക്കരെ സംബന്ധിച്ചോളം തീച്ചാമുണ്ടി അയാളുടെ ജീവനാണ്. ഈ ഉത്തര കേരളത്തില് ആണ് ഈ തെയ്യങ്ങളും തിളകളും ഒക്കെ ഉള്ളത്. ആ ജിൻഷ കണ്ണൂക്കാരി ആയതുകൊണ്ട് ജിൻഷയുടെ കഥകളിൽ ആ ഉത്തര കേരളത്തിന്റെ മണം എന്തായാലും വരുന്നുണ്ട്. ഈ തെയ്യം കെട്ടുന്ന വ്യക്തി സമൂഹത്തിലെ താഴ്ന്ന ജാതി, താഴ്ന്നത് എന്ന് നമ്മൾ പറയുന്ന ജാതി, താഴ്ന്നതും ഉയർന്നതും ഇല്ല, എന്നാലും അസക്കൃത വർഗത്തിൽ നിന്ന് വരുന്ന ആൾക്കാരാണ്. അവരൊരു ദിവസം ദൈവമാവാനുള്ള അവരുടെ അവകാശമാണ്. അതൊരു തരം തട്ടിപ്പാണെന്ന് പറയാം. കാരണം അവരെ ദൈവമാക്കിക്കൊണ്ട് ബാക്കി ദിവസങ്ങളിൽ അവരെ ചവിട്ടി അമർത്തുന്ന കാര്യമാണ് നമ്മൾ കാണുന്നത്. പക്ഷെ ആ ഒരു ദിവസം അവർ ദൈവമാണ്. അവരെ സ്ഥലത്തെ എല്ലാ വരേണ്യ വർഗവും നമസ്കരിക്കും, അവരെ അനുഗ്രഹം മേടിക്കും. അപ്പോ അത് ചെയ്യാനുള്ള അവകാശമാണ് ഈ അതിൽ തന്നെ ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഒരെണ്ണാണ് ഈ തീച്ചാമുണ്ടി. ഈ തീച്ചാമുണ്ടി കെട്ടാൻ പണിക്കർക്ക് പ്രായാധിക്യം മൂലം അവകാശം നഷ്ടപ്പെട്ടു പോകുന്നതും, അവകാശം നഷ്ടപ്പെട്ടു പോകണമല്ല, നാട്ടുകാർ തീരുമാനിക്കുകയാണ് ഇയാൾക്ക് ഇനി വയ്യ, ഇത്രയും പ്രായ മനുഷ്യനെ ഈ അക്രമം ചെയ്യിപ്പിക്കേണ്ടെന്ന് തീരുമാനിക്കുകയാണ്. അതുകൊണ്ട് അയാൾക്ക് വരുന്ന ഒരു ജീവിത തകർച്ചയും അതിന് വളരെ പ്രതീകാത്മകമായിട്ട് അവസാനം അവതരിപ്പിക്കുകയാണ് ഈ കഥയിൽ ജിൻഷ ചെയ്യുന്നത്. ഹൃദയത്തിൽ തട്ടുന്ന ഒരു കഥയാണത്. ഇതില് ഒരു ഐതിഹ്യമുണ്ട്. അതായത് തീച്ചാമുണ്ടി എങ്ങനെ ഉണ്ടായി എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഒരു അസക്കൃത ബാലനെ അവിടുത്തെ ഒരു ജന്മി ഒരു മുറിയിൽ ഒരു പുരയിലിട്ട് കത്തിക്കുകയും അവൻ മരിക്കാതെ തീച്ചാമുണ്ടിയായി മാറുകയും ചെയ്തൊരു ഐതിഹ്യം ഇതിൽ പറയുന്നുണ്ട്. അപ്പൊ ഇത് ഈ ഐതിഹ്യത്തിന്റെ ഒരു കീ ആണ്. അതായത് എങ്ങനെയാണോ അസക്കൃതനോടുള്ള വരേണ്യ വർഗക്കാരന്റെ ക്രൂരത മിത്തോളജി മിത്തിക്കലാക്കി മാറ്റി, അതിനെ ഒരു മിത്തോളജി ആക്കി മാറ്റി അത് ആചാരമാക്കി പെർപ്പച്വേറ്റ് ചെയ്യുന്നതാണ് ഇതിൽ കാണുന്നത്. നമ്മളെല്ലാ ആചാരങ്ങളും അങ്ങനെയാണല്ലോ. ആചാരം എന്ന് പറയുമ്പോൾ എന്ത് വൃത്തികേട് നമ്മൾ അംഗീകരിക്കും. എന്നാൽ ഇതിൽ മറ്റൊരു വശം, ഇത് വേണ്ടെന്ന് വെച്ചാൽ ഏറ്റവും അധികം ദുഃഖിക്കുന്നത് ഈ ആചാരം അനുഷ്ഠിക്കുന്ന ഒരു തലമുറയാണ്, അത് തന്നെ ഈ വേഷം കിട്ടുന്നവര്. അത് ഈ കഥയിൽ വളരെ ഭംഗിയായി അവതരിപ്പിച്ചിട്ടുണ്ട്, ഒട എന്നുള്ള കഥ. ഇതേ ജിനസിൽപ്പെട്ട വേറൊരു കഥയാണ് ഇതിലെ ഏറ്റവും അവസാനത്തെ കഥയായ പെൺമാല. ഇത് ഭഗവതിക്ക് നാരങ്ങാമാല ചാർത്താൻ അവകാശമുള്ള കരിമ്പൻ എന്നൊരാളെ പറ്റി. ഇദ്ദേഹവും സമൂഹത്തിലെ താഴ്ന്ന ശ്രേണിയിൽ നിന്ന് വരുന്ന ആളാണ്. ഇദ്ദേഹത്തിന് ഈ മാല ചാർത്താനുള്ള അവകാശം മാത്രമേ ഉള്ളൂ. അമ്പലം നിയന്ത്രിക്കുന്നതെല്ലാം വരേണ്യ വർഗക്കാരാണ്. അപ്പോ ഈ മാല ചാർത്താനുള്ള അവകാശം അച്ഛനിൽ നിന്നും മകനിലേക്ക് പകർന്നു കൊടുക്കപ്പെടുന്ന ഒരു അവകാശമാണ്. ഈ കരിമ്പന് എന്ത് സംഭവിക്കുന്നു വെച്ചാൽ, അദ്ദേഹത്തിന് രണ്ട് പെൺമക്കളാണ് ജനിക്കുന്നത്. പെൺമക്കൾ ജനിച്ചു കഴിയുമ്പോൾ കരിമ്പന് സ്വാഭാവികമായും മാല ചാർത്താനുള്ള അവകാശം നഷ്ടപ്പെടുക. കാരണം ഇനി അയാൾക്ക് ഇത് കണ്ടിന്യൂ ചെയ്യാൻ മക്കളില്ല. പെണ്ണുങ്ങൾക്ക് ചാർത്താൻ പാടില്ല, ഭഗവതിക്കുള്ള മാലയാണ് അതായിരിക്കണം, പക്ഷെ പെണ്ണുങ്ങൾക്ക് ചാർത്താൻ പാടില്ല, അത് ചാർത്താൻ പുരുഷന്മാർക്കേ പറ്റുള്ളൂ. അപ്പൊ അവിടെ വിവേചനത്തിനകത്ത് മറ്റൊരു വിവേചനമാണ്, അതായത് താഴ്ന്ന ജാതി എന്നുള്ള വിവേചനം, അതിൽ തന്നെ സ്ത്രീ എന്നുള്ള വിവേചനം. ഈ രണ്ട് വിവേചനങ്ങളും കൂടി വരുന്ന ഒരു കഥയാണ് ഈ പെൺമാല എന്നുള്ള കഥ. ആ പേര് തന്നെ, അതിന്റെ ടൈറ്റിൽ തന്നെ വളരെ രസമാണ്, പെൺമാല. കാര്യം ഈ മാല പല ഭാഗത്ത് നമ്മൾ രുധിരമാലയായിട്ടൊക്കെ ഭഗവതിയെ കാണുന്നുണ്ട്. അപ്പോ ജിൻഷ ഇവിടെ കാണിച്ചു തരുന്നത് നമ്മൾ എങ്ങനെയാണ് സമൂഹത്തിലെ അന്തർലീനമായ മിത്തുകളെ നമ്മൾ പുരുഷ മേധാവിത്വവും വരേണ്യ മേധാവിത്വവും അവരുടെ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നത് എന്നുള്ള ഒരു കാര്യമാണ് ഈ കഥയിൽ. പിന്നെ നമ്മൾ ഈ പുസ്തകം എടുക്കുകയാണെങ്കിൽ ഇതില് ഇതേ ജനസിൽപ്പെട്ട മറ്റൊരു കഥയും കൂടിയുണ്ട്. അത് ഇതേപോലത്തുള്ള അധകൃത വർഗത്തിന്റെ കഥ പറയുന്നത്, അതാണ് ചാപ്പ. അത് കുറച്ചും കൂടി ഒരു അംബിഗ്വസ് ആണ്. കാരണം ഒരു ചാപ്പയിൽ താമസിക്കുന്ന, ഒരു വീട്ടിൽ താമസിക്കുന്ന ആൾക്കാർ, ചാപ്പയായിരുന്നില്ല ഒറിജിനലി, ആ വീടിനൊരു ശാപം കിട്ടിയ കഥയാണ് ഇത് പറയുന്നത്. അതായത് പണ്ടൊരു നമ്പൂതിരി ഒരു തീയത്തി പെണ്ണുമായി പ്രണയത്തിലാവുകയും ഈ നമ്പൂതിരിയുടെ അച്ഛൻ ഇയാളെ ഈ പെണ്ണിൽ നിന്ന് അകറ്റാനായി എടുത്ത ഒരാളെ സഹായം സ്വീകരിക്കുകയും അതിന് പ്രതിഫലമായി കൊടുത്ത ഒരു ചാപ്പയാണ് ഈ വീടായിട്ട് മാറിയിട്ടുള്ളത്. അപ്പൊ അവിടെ താമസിക്കുന്ന ആർക്കും പിന്നെ നന്മ വരില്ല എന്നുള്ള വിശ്വാസമാണ് ഈ നമ്പൂതിരി പയ്യൻ വന്ന് ശപിച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ അവിടെയും ഇതേ സാധനം, ഇതേ ജാതിയുടെ ഒരു അടിയൊഴുക്കുണ്ട്, അതിന്റെ ദുരന്തത്തിന്റെ ഒരു അടിയൊഴുക്കുണ്ട്. ഈ മൂന്ന് കഥകളും അതുകൊണ്ട് ഞാൻ വളരെയധികം ഒരേ അച്ചിലിട്ട് വാർത്ത കഥ, ഒരേ അച്ചിലിട്ട് വാർത്ത മോശനാർത്ഥത്തിലല്ല പറയുന്നത് കേട്ടോ, ഒരേ രൂപത്തിൽ ഒരേ അന്തർധാരയോട് എഴുതപ്പെട്ട കഥകളായിട്ടാണ് കാണുന്നത്. കാരണം മറ്റു പല കഥകൾക്കും വളരെ വ്യത്യാസമാണ് ഇതിനകത്ത്. ഇനി നമ്മൾ നോക്കുമ്പോൾ ഇതിനകത്ത് വേറൊരു തരത്തിലുള്ള കഥ രണ്ടെണ്ണം ജിൻസ് എഴുതിയിട്ടുണ്ട്. അതിലൊന്നാണ് തെയ്തൈ വാഴുക എന്നുള്ളത്.
ഈ തെയ്തൈ വാഴുക എന്നുള്ളത് മാർഗം കളിയിലത്തെ ഒരു വായത്താരിയാണ്. അത് ഈ കഥയുടെ ശീർഷകമാക്കുന്ന ഒരു കൃത്യമായ ഉദ്ദേശമുണ്ട്. ഈ കഥയിൽ കഥാപാത്രങ്ങള് മധ്യവയസ് കഴിഞ്ഞ ഗ്ലാഡിസും ഭർത്താവ് ബേബിച്ചനുമാണ്. നമുക്ക് കഥയുടെ പശ്ചാത്തലത്തിൽ നിന്ന് ഇവര് കണ്ണൂര് കുടിയേറിയ ക്രിസ്ത്യൻസാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ബേബിച്ചൻ തികച്ചും ഒരു പുരുഷ മേധാവിത്വവാദിയാണ്. വളരെ മോശമായ രീതിയിൽ ഭാര്യയോടും മകളോടും പെരുമാറുന്നതൊക്കെ നമുക്ക് കഥയിൽ വായിച്ചാൽ. കഥ തുടങ്ങുമ്പോ ഗ്ലാഡിസ് കാലുളുക്കി കിടക്കുകയാണ്. അപ്പോ ആ പ്രായത്തിലും ഭർത്താവിനും അച്ഛനായി കൊടുക്കാനായിട്ട് ഭാര്യ തന്നെ വേണം, ബേബിച്ചനൊന്നും സഹായിക്കില്ല. അപ്പൊ ഈ കാലുളുക്കി കിടക്കുന്നതിൽ ഭാര്യ ചീത്ത പറഞ്ഞാണ് വെള്ളം മെയിൻ പ്രധാന പരിപാടി. പുറത്തുള്ള ഭക്ഷണം കഴിച്ച് വയറ് കേടുവരുന്നു, എനിക്കൊന്നും ഉണ്ടാക്കി തരുന്നില്ല എന്നുള്ളത്. അവിടെ കിടന്ന് ഗ്ലാഡിസ് തന്റെ ജീവിതം ആലോചിക്കുകയാണ്. വീടിനി പഠിക്കുമ്പോൾ കല്യാണം കഴിഞ്ഞതും താരതമ്യേന സ്വാതന്ത്ര്യവാഞ്ച ഉണ്ടായിരുന്ന ഒരു കുടുംബത്തിൽ നിന്ന് തികച്ചും പുരുഷ മേധാവിത്വപരമായ ഒരു കുടുംബത്തിലേക്ക് പറിച്ചു കയറപ്പെട്ടതും പിന്നെ അങ്ങനത്തെ ഒരു രീതിയിൽ ജീവിതം തുടങ്ങിയതും ആരംഭിക്കുകയാണ്. മകള് സാന്ദ്ര ഇതുപോലെ ഭർത്താവിന്റെ വീട്ടില് ബുദ്ധിമുട്ടായിട്ട് വന്നപ്പോ ബേബിച്ചൻ തിരിച്ചു പറഞ്ഞയച്ചു, കാരണം പുരുഷന്മാരുടെ സ്ത്രീ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കണം എന്നുള്ളതാണ് അയാളുടെ അഭിപ്രായം. പതക്കനെ ആലോചിക്കുമ്പോ പെട്ടെന്ന് ഗ്ലാഡിസിന്റെ മനസ്സിലേക്ക് തന്റെ വല്യമ്മച്ചി, അതായത് അമ്മയുടെ അമ്മ കടന്നു വരും. ഈ വല്യമ്മച്ചി നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു തികഞ്ഞ ഒരു ഫെമിനിസ്റ്റ് ആയിരുന്നു പഴയ കാലത്തെ. ഈ വല്യമ്മച്ചിയെ പറ്റിയുള്ള ഒരു കഥ ആണ് ഗ്ലാഡിസിന് പ്രധാനമായിട്ടും മനസ്സിൽ ഓർമ്മ വരുന്നത്. അതായത് ഒരു കൂട്ടം സഹകാര പോലീസുകാർ ഒരു പയ്യനെ പിടിച്ച് ഇവരുടെ പറമ്പിൽ വെച്ച് അടിക്കുകയും അത് തടഞ്ഞിട്ട് അവരെയൊക്കെ ആട്ടി ഓടിച്ച് ഈ പയ്യനെ പറഞ്ഞേക്കുകയും ചെയ്യുന്ന ഒരു വല്യമ്മച്ചിയാണ് ഓർമ്മിക്കുന്ന കഥ. അവിടെ നിന്നാണ് ഗ്ലാഡിസിന്റെ മനസ്സിൽ പെട്ടെന്ന് മാർഗംകളി ഓർമ്മയിൽ വരുന്നത്. വല്യമ്മച്ചി മാർഗംകളി വലിയ ഇഷ്ടമുള്ള ഒരാളായിരുന്നു. ഈ മാർഗംകളി ഒറിജിനലി പുരുഷന്മാർ കളിച്ചിരുന്നതാണ്, അത് പിന്നെ സ്ത്രീകളെ ഏറ്റെടുത്തതാണ്. അപ്പൊ വല്യമ്മച്ചി പറയുന്നില്ല പുരുഷന്മാർ ചെയ്യുന്നതെല്ലാം സ്ത്രീകൾക്കും ചെയ്യാൻ പറ്റും. ആ ഒരു കാഴ്ചപ്പാടാണ് ഈ മാർഗംകളിയോട് ബന്ധപ്പെട്ട് ഗ്ലാഡിസിന് വരുന്നത്. അപ്പൊ ഈ ഗ്ലാഡിസ് കിടന്നിട്ട് ഗ്ലാഡിസിന്റെ ഓർമ്മ കുറച്ച് മങ്ങിയിട്ടുണ്ടെന്നും മാനസിക നില ചെറുതായിട്ട് മാറിയിട്ടുണ്ടെന്നും കഥ വായിക്കുമ്പോൾ പെട്ടെന്ന് കിടന്ന് കിടപ്പോഴെ ഗ്ലാഡിസ് മാർഗംകളിയുടെ പാട്ട് ചൊല്ലിത്തുള്ളു. അതോടുകൂടി അവൾക്കൊരു സ്വാതന്ത്ര്യം കിട്ടുകയാണ്. ബേബിച്ചിനെ പിന്നെ ശ്രദ്ധിക്കുന്നേയില്ല അവള്. അവൾ ഈ തെയ്തൈ വാഴുക തെയ്തൈ വാഴുക എന്നുള്ള വായത്താരി വെച്ചുകൊണ്ട് ഇങ്ങനെ മാർഗംകളി പാട്ട് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ പെട്ടെന്ന് ബേബിച്ചിന് തോന്നുകയാണ് ഗ്ലാഡിസിന്റെ ഒച്ച തന്റെ ഒച്ചയായിട്ട് മാറുന്നുണ്ടോ. അതായത് ഗ്ലാഡിസ് ഒരു വീട്ടിലൊരു ആധിപത്യം സ്ഥാപിച്ചു എന്നുള്ളൊരു സൂചനയാണ്, സ്ത്രീകളുടെ വിമോചനത്തിനെ പറ്റിയിട്ടുള്ള ഒരു ചെറിയൊരു സൂചനയാണ് കഥ അവസാനിക്കും. ഇതേപോലുള്ള ഒരു കുടിയേറ്റ ദമ്പതികളുടെ കഥയാണ് ഇതില് അതിര് എന്നുള്ള കഥയിലും പറയുന്നത്. ഒരു വ്യത്യാസമുള്ളത് ഇതുപോലെ ഒരു ബന്ധമല്ല അവർ തമ്മിൽ, ജോസഫും അച്ചാമ്മയും തമ്മിൽ ഇപ്പോഴും പ്രണയമാണ്. കഥ പറയുന്ന നീരജ, കഥയുടെ ആഖ്യാതാവായ നീരജ എന്ന ജേർണലിസ്റ്റ് അവരെ പറ്റി പറയുന്ന അവർ കൈ ഓർത്ത് വരുന്നുണ്ട് ഇപ്പോഴത്തെ പ്രേമപ്പുള്ളവർക്ക് പോലും നാണം വരുന്നതാണ്. അപ്പോ ഈ നീരജ എന്ന് പറഞ്ഞ ജേർണലിസ്റ്റ് ഒരു കവർ സ്റ്റോറിക്ക് വേണ്ടി ബുദ്ധിമുട്ടുമ്പോ അവളുടെ സുഹൃത്ത് പറയുന്നതാണ് ഈ വീട്ടിൽ പോയാൽ നിനക്ക് നല്ലൊരു കവർ സ്റ്റോറി. നീരജയ്ക്ക് വലിയ പ്രതീക്ഷയൊന്നും ഇല്ലാതെയാണ് വരുന്നത്. ഇവരെ കാണുമ്പോൾ പ്രത്യേകം പ്രതീക്ഷ പിന്നെയും കുറയും, ഈ വൃദ്ധ സംബന്ധത്തിന് എന്ത് കിട്ടാൻ എന്നുള്ളതാണ്. അപ്പോ ജോസഫ് പറയാണ് ഞാൻ പറയാം കഥ എന്താന്നുള്ളത്, നിനക്ക് മാസികയിൽ എഴുതാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല, കാരണം ഭാര്യയ്ക്ക് അത്ര ഒരു സുഖമില്ല മാനസികമായിട്ട്, ആള് പലപ്പോഴും പലതും മറന്നുപോകും എന്ന് പറഞ്ഞ് കഥ തുടങ്ങാണ്. ഇത് നല്ലോണം പ്രായമായ ദമ്പതികളാണ്. അപ്പൊ അവര് കഥ ഒരു കുറച്ചൊരു ദുഃഖമുള്ള കഥയാണ്, കാരണം ഇവർക്കൊരു മകനുള്ളത് ഇവര് വളരെ സ്നേഹത്തോടെ വളർത്തി, മകൻ കല്യാണം കഴിച്ച് കുട്ടിയായപ്പോ ഒരു ജീപ്പ് അപകടത്തിൽ മകനും ഭാര്യയും മരിച്ചു, കൊച്ചുമോനെ ഇവര് വളർത്തി. ഈ കൊച്ചുമോൻ ഇംഗ്ലണ്ടിൽ പോയി, ഇവരെ ഉപേക്ഷിച്ചല്ല പ്രായമായപ്പോ ജോലി അന്വേഷിച്ചു ഇംഗ്ലണ്ടിൽ പോയി. സ്വാഭാവികമായിട്ടും വീടിനോടുള്ള അടുപ്പം കുറയും, ചെറുപ്പക്കാർ അങ്ങനെയാണല്ലോ. അവിടുന്ന് ഒരു വിദേശിയെ വിവാഹം ചെയ്തുകൊണ്ട് വരും ഒരു മദാമ. ഇവിടെയാണ് കഥയുടെ പരിണാമഗുപ്തി ആരംഭിക്കുന്നത്. അതായത് ഈ അച്ചാമ്മ ഒരു വലിയ ഗാന്ധിയനാണ്, വീട്ടിൽ ഗാന്ധിയുടെ ഫോട്ടോവും ഗാന്ധി സാഹിത്യം. മകന് മകന്റെ കുട്ടിക്ക് പേരിട്ടുള്ളത് മണിലാൽ എന്നാണ്, ഗാന്ധിയുടെ മകന്റെ പേര് ഇത് ലാൽ വർഗീസിനാക്കി മാറ്റി പിന്നെന്ന് പറയുന്നുണ്ട്. അപ്പോ ഈ ഗാന്ധിയുടെ ചിത്രവും ഗാന്ധിയുടെ സാഹിത്യമൊക്കെ ഈ മകന്റെ പങ്കാളിയായ ബ്രിട്ടീഷുകാരി സ്ത്രീക്ക് ഭയങ്കര ദേഷ്യവും പുച്ഛമൊക്കെയാണ്. അപ്പൊ അവരിതെടുത്ത് കളയാൻ വേണ്ടി പുറത്തിടും. അത് കണ്ടിട്ട് അച്ചാമ്മ ആകെ അങ്ങോട്ട് വല്ലാതെ വികാര വിക്ഷോഭത്തോടെ അവരോട് സംസാരിക്കും. സ്വാഭാവികമായിട്ടും ഈ വിദേശി പെൺകുട്ടിക്ക് ദേഷ്യം വരും. ഒരു സാഹചര്യം അറിയാണ്ട് രാത്രി ഇതെല്ലാം കൂട്ടിയിട്ട് അവർ കത്തിക്കും. അച്ചാമ്മ ഒരുകൂടി പൂർണ്ണമായിട്ട് കിളിപോയ അവസ്ഥയിലായി. ഈ മദാം പെണ്ണിനെ അടിച്ച് ചെവിട് പൊട്ടിച്ച് താഴ്ത്തിട്ട് ചവിട്ടിക്കൂട്ടുന്ന അവസ്ഥ വരുത്തി, ഓടി രക്ഷപ്പെടേണ്ടി പിടിച്ചു മാറ്റി
ഈ ജോസഫ് വന്നിട്ട് അവരോടി രക്ഷപ്പെട്ടു. ആ സമയത്താണ് അച്ഛമ്മ തോക്കെടുത്തോണ്ട് വരുന്നത്. എന്നിട്ട് പറയും നീ അതിനകത്ത് കിടന്നാൽ നിന്നെയും വെടിവെച്ച് കൊല്ലും. ഇവരവിടുന്ന് പോയി പോലീസിൽ കംപ്ലൈന്റ് കൊടുത്ത് അവർക്ക് ഒരു കേസായി അവർക്കെതിരെ. കാരണം അച്ഛമ്മ പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞു ഞാൻ ചെയ്യും, കോടതിയിലും പറഞ്ഞു ഞാൻ ചെയ്യും, എന്റെ വീട്ടിൽ വന്നാൽ ഞാൻ തോക്കെടുത്ത് അവരെ ഓടിക്കും. കൊല്ലാൻ ഉദ്ദേശിച്ചിട്ടില്ല, പേടിപ്പിക്കാൻ ഉദ്ദേശിച്ചാണ്. അപ്പോ ഇതിലൊരു രസമെന്തെങ്കിൽ ഈ അതിര് എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് എന്റെ അതിരിനകത്ത് വന്നാലാണ്. ഈ അതിര് ഇന്ത്യയാണ്. ഈ അതിരിനകത്ത് വരുന്ന ആ മദാമ്മ പെൺകുടി വിദേശ ആധിപത്യത്തിന്റെ ഒരു പ്രതീകമാണ്. ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെയാണല്ലോ, നമ്മൾ വിദേശത്തേക്ക് പോകുന്നു, ഇപ്പോഴും അവിടുത്തെ മുതലാളിത്ത വ്യവസ്ഥിതിയും അവിടുത്തെ കമ്പോള സംസ്കാരവും നമ്മൾ അധിനിവേശം നടത്തുന്നു. അതിനോടാണ് നമ്മൾ മറന്നുപോയ ഗാന്ധിയെ വെച്ചുകൊണ്ട് അച്ഛാമ്മ പ്രതിരോധം തീർക്കുന്നത്. നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛാമ്മയോടൊരു വല്ലാത്ത ബഹുമാനം തോന്നി കഥയില്. ഈ തെയ്തൈ വാഴുകയും ഈ കഥയും രണ്ടും നർമ്മത്തിന്റെ മേമ്പോടു കൂടിയാണ് ജിൻസ് എഴുതിയിരിക്കുന്നത്. പക്ഷെ അതിൽ ആ സീരിയസ്നെസ് കഥയുടെ കാമ്പ് പോണില്ല, കാതലുകളുടെ സീരിയസ്നെസ് പോകുന്നില്ല. നമുക്ക് ആസ്വദിക്കാൻ പറ്റും. കഥ വളരെ സുഗമമായി വായിക്കാനും സാധിക്കും. രണ്ട് കഥകളും, ഈ രണ്ട് കഥകളും ഈ പറഞ്ഞ പോലെ ഒരു ഒരേ രൂപത്തിലായിരിക്കും തോന്നുന്നു. പിന്നെ രണ്ട് കഥകൾ ഇതിൽ വരുന്നത് വളരെ ദുരൂഹത ഉദ്ദേശിക്കുന്നത് മോശമായ അർത്ഥത്തിലല്ല. ഋജുവായ ആഖ്യാനം ആണെങ്കിൽ കൂടിയും അതിനകത്ത് ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള അർത്ഥങ്ങൾ ഒരുപാടുണ്ടെന്ന് നമുക്ക് വളരെ സുഗമമല്ല മനസ്സിലാക്കിയെടുക്കാൻ. അതിലൊന്നാണ് അഗ്രസന്ധനി എന്നുള്ള കഥ. ഈ അഗ്രസന്ധനി എന്ന് പറഞ്ഞ ചിത്രഗുപ്തന്റെ പുസ്തകമാണ്, മരിച്ചവരുടെയും വിധിക്കപ്പെടുന്നവരെയും പേരൊക്കെ എഴുതി വയ്ക്കുന്നത്. അപ്പൊ ഈ കഥയില് ആഖ്യാതാവ് അയാളുടെ ഒരു ലൈബ്രറിയിൽ പോകുമ്പോൾ അയാൾ ബന്ധപ്പെടുന്നവരും അടുക്കുന്നവരായിട്ടുള്ള പല ആൾക്കാരും ഒന്നിച്ച് മരിക്കുമ്പോൾ അയാൾക്ക് തോന്നുന്നതാണ് ഇത് ഈ മരണങ്ങളെല്ലാം പരസ്പരം ബന്ധപ്പെട്ടതാണെന്ന് തോന്നുന്നു. പിന്നീട് അയാള് അയാളുടെ ഡയറിയിൽ ഈ പേരുകൾ കുറിച്ചു വെക്കുകയും അയാൾ വായിച്ച പുസ്തകങ്ങളുടെ മരിച്ചവരുടെ കണക്കെടുക്കുകയും അവരുടെ പേരിൽ ഉച്ചരിക്കുകയും ചെയ്ത് അങ്ങനെ ഒരു ഭ്രമാത്മകമായ ഒരു ചിത്രത്തോടെ കഥ അവസാനിക്കുന്നു. ഇതൊരു ശരാശരി കഥയായിട്ട് എനിക്ക് തോന്നിയുള്ളൂ. പറയുമ്പോൾ അതിനൊരു അതിന്റെ ഭ്രമാത്മകതയ്ക്ക് ഒരു ഭംഗിയുണ്ടെങ്കിൽ കൂടി ഉമ്പാച്ചി എന്നൊരു കഥ, ഇതിലെ ഏറ്റവും ഒരുപക്ഷെ ഫാന്റസി എലിമെന്റ് ഉപയോഗിക്കുന്ന കഥ ഉമ്പാച്ചിയാണ്. ഉമ്പാച്ചിയുടെ കഥയുടെ ഹാർട്ടിൽ നിൽക്കുന്നത് ഉമ്പാച്ചി എന്ന സ്ത്രീയും ആ സ്ത്രീയുടെ ബുദ്ധി ഇല്ലാത്ത സഹോദരനുമാണ്. ഉമ്പാച്ചിയുടെ മകന്റെ ഭാര്യ ചന്ദ്രിയും ഉണ്ട്. ഈ ചന്ദ്രിക്ക് ഒരു കുട്ടി ജനിക്കുന്നു. ഈ കുട്ടി കിണറ്റിലെ മരിച്ച രീതിയിൽ കാണപ്പെടുന്നു. ബുദ്ധിയില്ലാത്ത സഹോദരനാണ് കൊന്നതെന്നും പറഞ്ഞ് അയാളെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു, ചന്ദ്രി അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യിപ്പിക്കുന്നു. ഇങ്ങനെയാണ് കഥ നീങ്ങുന്നത്. അപ്പോ ഈ കഥയില് ഒരു മെറ്റഫർ ഉണ്ട്, പൂച്ച. അപ്പൊ ഇത് ഞങ്ങള് ഒരിക്കൽ ജിൻഷയോടൊരു മുഖാമുഖത്തിൽ സംസാരിച്ച സമയത്ത് ഞാൻ ചോദിക്കുകയും ചെയ്തു. അപ്പൊ ഈ ഒരു വിശ്വാസം ഉണ്ടത്ര, ഈ കുറിഞ്ഞിപ്പൂച്ച സ്വന്തം കാടനൊപ്പം കിടക്കാനായിട്ട് കാടനോട് ബന്ധപ്പെടാനായിട്ട് അതിന്റെ കുഞ്ഞുങ്ങളെ തന്നെ കൊല്ലുന്നു. ഈ കാടൻ പൂച്ച കുട്ടി കൊല്ലുന്നു നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോ കുറിഞ്ഞിപ്പൂച്ച അങ്ങനെ ചെയ്യും എന്നൊരു വിശ്വാസം ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഈ ചന്ദ്രിയുടെ കുട്ടി മരിക്കുന്നത് പൂച്ചയുടെ ആ ഒരു സ്വഭാവമായിട്ട് ബന്ധപ്പെടുത്തി കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ ഈ നോവലിന്റെ ഈ ചെറുകഥയുടെ അവസാന ഭാഗത്തേക്ക് ഞാൻ വിസ്തരിക്കുന്നില്ല, കാരണം ഒരു അതൊരു സ്പോയിലറാവും. അവിടെയും ഈ ഉമ്പാച്ചിയും ഈ പൂച്ച സ്വഭാവത്തിലേക്ക് മാറണമെന്ന് നമുക്ക്. ഇതിനകത്ത് വരുന്നത് ഈ പൂച്ചയ്ക്കൊരു വന്യമായ ലൈംഗികതര സ്വഭാവം ഉണ്ട്. ഇപ്പൊ നമ്മള് ക്യാറ്റ് പീപ്പിൾ എന്ന സിനിമയ്ക്ക് എടുത്തറിയാം, പൂച്ചയെ പലപ്പോഴും ഒരു ലൈംഗികത സിമ്പിളായിട്ട് പല കഥകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിനകത്ത് ആ പൂച്ചയുടെ, കാരണം ഈ പൂച്ചയുടെ ലൈംഗികത പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹിംസയുമായിട്ട് ബന്ധപ്പെടും, മാർജാല പ്രേമം എന്നല്ലേ നമ്മൾ പറയും. അപ്പോ അതിൽ വളരെ ഭംഗിയായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് പൂച്ചയുടെ ഈ ഒരു ലൈംഗികതയുടെ ഒരു ഹിംസാത്മക സ്വഭാവം. വളരെ രസമുള്ളൊരു കഥയാണ്, ഞാൻ രണ്ടുവട്ടം വായിച്ചു. ഇപ്പോഴും അതിൽ എനിക്ക് മനസ്സിലാവാത്ത അടരുകളുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പലവട്ടം വായിക്കാവുന്ന ഒരു കഥയായിട്ടാണ് ഈ ഉമ്പാച്ചി എനിക്ക് അനുഭവപ്പെടുന്നത്. പിന്നെ ഇതിലുള്ളൊരു കഥ വിസ്ലെക്സിയ എന്ന് പറഞ്ഞ് ഒരു ജയിലിൽ പോകുന്ന ഒരു സാഹിത്യകാരന്റെ കഥയാണ്. അതൊരു സറ്റയറായിട്ടാണ് തോന്നിയത്. അതായത് സ്വന്തം കൃതികളെപ്പറ്റി മോശമായി പറഞ്ഞൊരു സ്ത്രീയെ ആക്രമിക്കുകയും അതിന്റെ പേരിൽ ജയിലിലാവുകയും ചെയ്യുന്ന ഒരാളും ജയിലിലിരുന്ന ആളെ എഴുതുന്നു. അതെന്തുകൊണ്ടോ എനിക്കത് അങ്ങോട്ട്, എന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്, എനിക്ക് അങ്ങോട്ട് ഈ സമാഹാരത്തിലെ ഏറ്റവും ശക്തി കുറഞ്ഞ കഥയായിട്ടാണ് എനിക്ക് തോന്നിയത്. എന്നെ അത് ഒട്ടും സ്വാധീനിച്ചില്ല. സുഗമമായ വായനകൾ മോശം എന്ന് പറയാനില്ല, പക്ഷേ ബാക്കിയുള്ള കഥകളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിനൊരു ആഴം തോന്നിയില്ല എന്ന്. ഇനിയാണ് ഞാൻ ഈ സമാഹാരത്തിന്റെ ഹൈലൈറ്റ്, അതിനെപ്പോഴും അവസാനത്തേക്ക് വയ്ക്കും, ഉപ്പ് എന്നുള്ള കഥ. അതിനെപ്പറ്റി കുറച്ച് വിശദമായിട്ട് നമുക്ക് സംസാരിക്കാനുണ്ട്.
ഈ ഉപ്പിലേക്ക് കടക്കുന്നതിന് മുമ്പ് അതിന്റെ പ്രവേശികയായിട്ട് ഞാൻ മറ്റൊരു വിദേശ കഥയെപ്പറ്റി പറയുകയാണ്. സുപ്രസിദ്ധ എഴുത്തുകാരനും നോബൽ പ്രൈസ് ജേതാവുമായ വില്യം ഫോക്നർ രചിച്ച എറോസ് ഫോർ എമിലി എന്നൊരു കഥയുണ്ട്. ഈ ചെറിയ കഥയില് സാധാരണയിൽ തുടങ്ങുന്ന ഒരു കഥ അവസാനം എത്തുമ്പോൾ അവസാനത്തെ ഒരു ഖണ്ഡികയിൽ അത് നമ്മളെ ശരിക്കും ഞെട്ടിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അതൊരു ഡിറ്റീവ് കഥ പോലെയല്ല കേട്ടോ. ഒരു സമൂഹത്തിന്റെ ഒരു അധപ്പതനത്തിന്റെ ഒരു ഞെട്ടുന്ന ചിത്രം ആ ഒരൊറ്റ വരിയിൽ നമുക്ക് കിട്ടും. അതേ ഒരു ടെക്നിക്ക് ആണ് ഈ കഥയിൽ ജിൻഷ ഉപയോഗിച്ചിട്ടുള്ളത്. ആ കഥ ജിൻഷ വായിച്ചിട്ടുണ്ടോ എനിക്ക് അറിയില്ല, പക്ഷെ അതേ അനുഭവം എനിക്ക് കിട്ടി ഈ കഥ വായിച്ചപ്പോൾ. ഉപ്പ് എന്ന കഥ, ഈ ഉപ്പ് എന്ന കഥ എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ആനന്ദ് എന്ന് പറയുന്നൊരു ചെറുപ്പക്കാരൻ, അയാളെ പ്രേമിക്കുന്ന വിഭഞ്ജിക എന്നൊരു സ്ത്രീ, അവളാണ് ഈ കഥ പറയുന്നത്. ഈ ആനന്ദ് വളരെ വിചിത്ര സ്വഭാവിയാണ്, ആരോടും ചേരില്ല, ആരോടും അധികം കൂട്ടുകാരില്ലാരും അധികം അടുക്കില്ല. എങ്ങനെയോ ഈ വിഭജികയുമായിട്ട് അടുക്കുന്നു. അവര് തമ്മിൽ പ്രണയത്തിൽ, വിഭജിക അവനോട് പ്രണയത്തിലാവുന്നു, അവനിങ്ങോട് പ്രണയമുണ്ടെന്ന് അവൾ വിശ്വസിക്കുന്നു. പക്ഷെ ഇവന് പ്രത്യേക സ്വഭാവമുണ്ട്, ഇവന് ഉപ്പ് കഴിക്കില്ല, ഉപ്പിനോട് കടുത്ത വിരോധമാണ്. ഇവൾ കടലിൽ പോയി വരുമ്പോ കാലൊരച്ച് കഴുകുക, അല്ലെങ്കിൽ അതിൽ ഉപ്പുണ്ടാവുമെന്ന്. അങ്ങനെ ഒരു സമയത്ത് ഇവളെ സ്പർശിക്കുമ്പോൾ നിന്റെ ദേഹം മുഴുവൻ ഉപ്പാണ്, എനിക്ക് നിന്നോട് അറപ്പാണെന്ന് പറഞ്ഞ അവളെ തള്ളിയിട്ട് ഇയാൾ ഓടി മാറുകയും അവർ തമ്മിൽ തെറ്റിപ്പെരിയുകയും ചെയ്യുന്നതാണ് കഥയുടെ ഒരു ഭാഗം. അത് കഴിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷമാണ് ഈ വിഭജിക ആനന്ദിനെ കാണുന്നത്. കാണുന്നതല്ല, ആനന്ദിനെ കുറിച്ചുള്ള വിവരം അവന്റെ സഹോദരി അറിയിക്കുകയാണ്, തീരെ വയ്യാതെ കിടക്കണമെന്നും എന്ന് കാണുന്നു. ഇപ്പൊ ഈ വിഭജിക അപ്പൊ മുംബൈയിലാണ്. അപ്പോ ചെല്ലുമ്പോ ആനന്ദിന് അസുഖം എന്ന അസുഖമൊന്നുമില്ല, ഈ ഉപ്പ് കഴിക്കാതെ കഴിക്കാതെ എല്ലാം തകരാറിലായി, മരുന്ന് കഴിച്ചിട്ടൊന്നും അത് മാറുന്നില്ല, ഒരു മരണോന്മുഖനാണ് അയാള് ആ അവസ്ഥയിൽ. ആനന്ദ് വിഭജികയോട് ക്ഷമാപണം ചെയ്യുന്നു എന്ന് ചെയ്ത കാര്യത്തിന്. അവര് വീണ്ടും മാനസികമായി അടുക്കുന്നു. പക്ഷെ പ്രതീക്ഷിച്ച പോലെ ആനന്ദ് മരിക്കുന്നു, അത് നമുക്ക് പ്രതീക്ഷിക്കാം. എനിക്ക് അത് ആദ്യമേ, അതൊരു സ്പോയിലറല്ല. അവിടുന്ന് അങ്ങോട്ട് അവസാനത്തെ ഒരു ഭാഗം, പ്രത്യേകിച്ച് അവസാന ഖണ്ഡികയിലാണ് നമുക്ക് എന്തുകൊണ്ടാണ് ആനന്ദിന് ഉപ്പിനോട് വെറുപ്പ് വരുന്നത് എന്നുള്ള എന്റെ ഒരു എക്സ്പ്ലനേഷൻ ഉണ്ട്, ഒരു വിവരണം. അത് ഒരു ചിത്രം, ഇവളുടെ വിഭജികയുടെ കവിതയ്ക്ക് ചിത്രം വരച്ചാണ് ആനന്ദ് കോളേജിൽ വെച്ചവളെ ആദ്യം പരിചയപ്പെടുന്നത്. അപ്പൊ ആ അവന്റെ അവസാനം മരണശേഷമുള്ള വിഭജികയോടുള്ള അവന്റെ വിശദീകരണം ഒരു ചിത്രമാണ്. ആ ചിത്രത്തിന്റെ വർണ്ണനയാണ്, ഇംഗ്ലീഷിൽ പറയും ഇറ്റ് ഹിറ്റ് മീ ലൈക്ക് എ സ്ലെഡ്ജ് ഹാമർ എന്നൊക്കെ പറയും, ഇരുമ്പ് കൂടം കൊണ്ട് അടി കിട്ടുന്ന പോലെ നമ്മുടെ തലയിൽ. ആ ഒരു ഖണ്ഡികയ്ക്ക് ഞാൻ വീണ്ടും വീണ്ടും വായിച്ചു. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു മനുഷ്യനെയും അങ്ങേയറ്റം ഡിസ്റ്റർബ്ഡ് ആക്കുന്ന ഒരു ഒരു ഖണ്ഡികയാണ്. ഇത് കഴിഞ്ഞ് ഞാൻ ജിൻഷോട് പറഞ്ഞു കഥ, ഒരു ജിൻഷ പറഞ്ഞു ആ ഒരു കഥയാണ് എല്ലാവരും പൊക്കി പിടിക്കുന്നത്. അപ്പോ ഒരു കഥയ്ക്ക് വേണ്ടി ഒരു കഥാകൃത്ത് അറിയപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തുകയാണ്. അത്രമാത്രം ശക്തമാണ് ഈ ഉപ്പ് എന്നുള്ള കഥ. ഈ ഒരു കഥ വായിക്കാൻ വേണ്ടി വേണമെങ്കിൽ സമാധാനം വാങ്ങിക്കാം, ബാക്കിയെല്ലാം മോശമാണല്ലോ. അതിന്റെ അർത്ഥം ഈ കഥയുടെ ഒരു നിലവാരം അത്ര ഉയർന്നതാണ്. പിന്നെ പൊതുവെ പറയുകയാണെങ്കിൽ ജിൻഷയുടെ എഴുത്തിന് ഒരു ഒഴുക്കുണ്ട്. പലയിടത്തും ഗ്രാമ്യമായ ശൈലികൾ ഉപയോഗിക്കുന്നത്, ജാടകളില്ല, ബുദ്ധിജീവി നാട്യങ്ങളില്ല എഴുത്തിന്, കഥ പറഞ്ഞു പോകുന്ന രീതിയാണ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ കണ്ണൂരിന്റെ ഗ്രാമീണ ചൂട് പല കഥകളിലുണ്ട്. തീർച്ചയായും എല്ലാവരും വായിക്കേണ്ട പുസ്തകമാണ് ഈ, ഉടൻ വായിച്ച് മേടിച്ച് സൂക്ഷിക്കേണ്ടതാണ്. ഇതിലെ പല കഥകളും നമുക്ക് ഒന്നിൽ കൂടുതൽ തവണ വായിക്കാൻ പറ്റുന്നു. എന്റെ പൂർണ്ണമായ വിശ്വാസം ജിൻഷ ഭാവിയിൽ അറിയപ്പെടുന്ന ഒരു എഴുത്തുകാരിയായി മലയാളത്തിൽ മാറും. ഇപ്പോഴേ അറിയപ്പെടുന്നുണ്ട്, പക്ഷെ വാഴ്ത്തപ്പെടുന്ന ഒരു എഴുത്തുകാരിയായി മാറുന്നതിനുള്ള കഴിവി കൂടും. അപ്പോ ഇതാണ് ഇന്ന് എനിക്ക് പറയാനുള്ളത്. ഇനി മറ്റൊരു പുസ്തകത്തിന്റെ ആസ്വാദനവുമായി പിന്നൊരിക്കൽ വരാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം.
പ്രിയ ശ്രോതാക്കൾ, മലയാളം എഫ് എം 104.6 ഇതുവരെ കേട്ടത് ബുക്ക്ലാൻഡ്, ജിൻഷ ഗംഗയുടെ ഒട എന്ന കഥാസമാഹാരത്തെക്കുറിച്ചുള്ള അവലോകനം. അവതരിപ്പിച്ചത് നന്ദകിഷോർ വർമ്മ. ഈ പരിപാടിയുടെ പ്രായോജകർ കൃപ ഫൈനാൻഷ്യൽ സൊല്യൂഷൻസ്, വിശ്വാസ് ഫുഡ്സ്.
നിങ്ങൾക്ക് അനുയോജ്യമായ ഹോം ലോൺ, ഫസ്റ്റ് ഹോം, ഇൻവെസ്റ്റ്മെന്റ്, റീഫിനാൻസ്, റീഫിക്സ്, കൺസ്ട്രക്ഷൻ ലോൺ, കൊമേഴ്ഷ്യൽ ലോൺ, കാർ ലോൺ എന്നിവയ്ക്ക് നിങ്ങളുടെ വിശ്വസ്ത സാമ്പത്തിക ഉപദേഷ്ടാക്കൾ കൃപ ഫൈനാൻഷ്യൽ സൊല്യൂഷൻസ്. 0800-5747-22. വിശ്വസിക്കാം, വിദഗ്ധരെ.
വിശ്വാസ് ഫുഡ്സ്. നിങ്ങൾ ന്യൂസിലൻഡിൽ എവിടെയാണെങ്കിലും നിങ്ങളുടെ തൊട്ടടുത്ത ഗ്രോസറി കടയിൽ നമ്മുടെ കേരള തനിമയിൽ കോട്ടയത്തു നിന്നുള്ള വിശ്വാസ് ഉൽപ്പന്നങ്ങൾ ലഭ്യമാണ്. വ്യത്യസ്തതകളേറെ സ്വാദിലും മുൻപിൽ വിശ്വാസ് ഫുഡ്സ്. ഇതോടെ മലയാളം എഫ് എം 104.6 എന്ന ഇന്നത്തെ പരിപാടികൾ അവസാനിക്കുന്നു. അടുത്ത പ്രക്ഷേപണം അടുത്ത വെള്ളിയാഴ്ച വൈകുന്നേരം 7:25. അതുവരേക്കും എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം പറയുന്നത് സിന്ധു പുന്നോസ്. മലയാളം എഫ് എം 104.6. പാട്ടുപാടാം, കൂട്ടുകൂടാം, കാറിലും കേൾക്കാം.
കേരം തിങ്ങും പാവന ശ്രീലകം, ശ്രീലകം, കേരളം മോഹനം, കേരളം മോഹനം, സസ്യശ്യാമള കോമളം, ഞാറ്റുവേല പാട്ടുയരും പുണ്യാലയം, കേരളം.